അതുപോലെയാണ് സംസ്കാരശൂന്യൻ. ഘോഷന്റെ നാവിൽ നിന്ന് വരുന്ന സൂക്തങ്ങൾ തിരസ്കരിക്കപ്പെടുന്നു. അവസരോചിതമല്ല അവന്റെ വാക്ക്. ദാരിദ്ര്യം പാപത്തിൽ നിന്ന് ഒരുവനെ അകറ്റി നിർത്താം. വിശ്രമവേളയിൽ മനസാക്ഷി അവനെ അലട്ടുന്നില്ല. അപമാന ഭീതിയാൽ നശിക്കുന്നവരുണ്ട്. ഘോഷന്റെ വാക്ക് ഭയന്ന് ജീവൻ ഒടുക്കുന്നവരുണ്ട്. നിത്യാഭിമാന നിമിത്തം സ്നേഹിതന് വാഗ്ദാനം നൽകുന്നവൻ അനാവശ്യമായി അവന്റെ ശത്രുത നേടുന്നു. നുണ വികൃതമായ കറയാണ്. അച്ഛന്റെ അതരത്തിൽ അത് എപ്പോഴും കാണും. കള്ളൻ നുണയനേക്കാൾ ഭേദമാണ് രണ്ടുപേരുടെയും വിധി നാശം തന്നെ. നുണ പറയുന്ന പ്രവണത അപകീർത്തി വരുത്തുന്നു. അപമാനം അവനെ അനുധാവനം ചെയ്യും. ബുദ്ധിപൂർവമായ സംസാരം ഉത്കർഷത്തിന് നിദാനം. വിജ്ഞൻ മഹാന്മാരെ പ്രസാദിപ്പിക്കും. മണ്ണിൽ അധ്വാനിക്കുന്നവൻ വിളവ് കുന്നുകൂട്ടും. പ്രബലരെ പ്രീതിപ്പെടുത്തുന്നവന്റെ തെറ്റുകൾക്ക് മാപ്പ് ലഭിക്കും. സമ്മാനങ്ങളും ദാനങ്ങളും ജ്ഞാനികളെ അന്ധരാക്കുന്നു. വായിൽ തിരികെ തുണി പോലെ അവ ശാസനകളെ നിശബ്ദമാക്കുന്നു. മറഞ്ഞിരിക്കുന്ന ജ്ഞാനവും അജ്ഞാതമായ നിധിയും കൊണ്ട് എന്ത് പ്രയോജനം? സ്വന്തം ഫോഷത്വം മറച്ചു വെക്കുന്നവൻ സ്വന്തം ജ്ഞാനം മറച്ചു വെക്കുന്നവനേക്കാൾ ഖേദമാണ്. കർത്താവിനെ തേടുന്ന ദീർഘക്ഷമയാണ് അനിയന്ത്രിതമായ ജീവിത സാരഥ്യത്തേക്കാൾ ഖേദം. മകനെ, നീ പാപം ചെയ്തിട്ടുണ്ടോ? ഇനി ചെയ്യരുത്. പഴയ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി പ്രാർത്ഥിക്കുക. സർപ്പത്തിൽ നിന്നെന്ന പോലെ പാപത്തിൽ നിന്ന് ഓടി അകലുക. അടുത്തിയെന്നാൽ അത് കടിക്കും. അതിന്റെ പല്ലുകൾ സിംഹത്തിന്റെ പല്ലുകളാണ്. അത് ജീവൻ അപഹരിക്കും. നിയമലംഘനം ഇരുവായ്ത്തല വാൾ പോലെയാണ്. അതുണ്ടാക്കുന്ന മുറിവുകൾ ഉണങ്ങുകയില്ല. ഭീകരതയും അക്രമവും ധനം നശിപ്പിക്കുന്നു. അതുപോലെ അഹങ്കാരിയുടെ ഭവനം ശൂന്യമായിത്തീരുന്നു. ദരിദ്രന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. അവന് നീതി ലഭിക്കാൻ വൈകുകയില്ല. ശാസന വെറുക്കുന്നവൻ പാപിയുടെ വഴിയിലാണ്. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഹൃദയം കൊണ്ട് പശ്ചാത്തപിക്കുന്നു. വാചാതുര്യമുള്ളവൻ പ്രശസ്തി നേടുന്നു. ജ്ഞാനി തന്റെ വാഴ്ച കണ്ടുപിടിക്കുന്നു. അന്യന്റെ പണം കൊണ്ട് വീട് പണിയുന്നവൻ തന്റെ ശവകുടീരത്തിന് കല്ല് ശേഖരിക്കുന്നവനെ പോലെയാണ്. ദുഷ്ടയുടെ സമൂഹം ചണനാര് കൂട്ടിവെച്ചതുപോലെയാണ്. അവർ അഗ്നിയിലെരിഞ്ഞു തീരും. പാപിയുടെ പാത കല്ലുപാകി മിനുസപ്പെടുത്തിയിരിക്കുന്നു. അത് അവസാനിക്കുന്നത് പാതാളത്തിലാണ്. നിയമവിധേയൻ വികാരങ്ങളെ നിയന്ത്രിക്കുന്നു. ജ്ഞാനം ദൈവഭക്തിയിൽ പൂർണ്ണമാകുന്നു. ബുദ്ധിസാമർഥ്യമില്ലാത്തവനെ പഠിപ്പിക്കുക സാധ്യമല്ല. എന്നാൽ നീരസം വളർത്തുന്ന ഒരു തരം സാമർഥ്യമുണ്ട്. ബുദ്ധിമാന്റെ ജ്ഞാനം കവിഞ്ഞൊഴുകുന്ന നദി പോലെ പെരുകുന്നു. അവന്റെ ഉപദേശം വറ്റാത്ത നീരുറവയാണ്. കോശന്റെ മനസ്സ് ഓട്ടക്കലം പോലെയാണ്. അതിൽ അറിവ് തങ്ങി നിൽക്കുകയില്ല. അറിവുള്ളവൻ ജ്ഞാന സൂക്തങ്ങൾ കേൾക്കുമ്പോൾ അവയെ പുകഴ്ത്തുകയും പരിപുഷ്ടമാക്കുകയും ചെയ്യും. കോശനവ പുച്ഛിച്ചു പുറന്തള്ളും. കോശന്റെ സംസാരം ഭാരമുള്ള ചുമട് പോലെയാണ്. ബുദ്ധിമാന്റെ സംഭാഷണം ആനന്ദം ഉളവാക്കുന്നു. സദസ്യർ ബുദ്ധിമാന്റെ സംസാരം സ്വാഗതം ചെയ്യുകയും അതേപ്പറ്റി ചിന്തിക്കുകയും ചെയ്യുന്നു. പോഷണ ജ്ഞാനം വീണ് തകർന്ന വീട് പോലെയാണ്. അജ്ഞന്റെ അറിവ് പരസ്പര ബന്ധമില്ലാത്ത പുലമ്പലാണ്. മൂടന വിദ്യാഭ്യാസം കാലുകളിൽ ചങ്ങല പോലെയും വലതുകൈയിൽ വിലങ്ങ് പോലെയുമാണ്. പോഷൻ ഉറക്കച്ചിരിക്കുന്നു. ബുദ്ധിമാൻ നിശബ്ദം പുഞ്ചിരിക്കുന്നു. ബുദ്ധിമാന് വിദ്യ സ്വർണ്ണാഭരണം പോലെയും വലതുകൈയിൽ വള പോലെയുമാണ്. പോഷൻ വീട്ടിലേക്ക് തള്ളിക്കയറുന്നു. അനുഭവ സമ്പന്നൻ ഉപചാരപൂർവ്വം അതിന്റെ മുമ്പിൽ നിൽക്കുന്നു. സംസ്കാരശൂന്യൻ വീടിനുള്ളിലേക്ക് ഒളിഞ്ഞു നോക്കുന്നു. സംസ്കാര സമ്പന്നൻ പുറത്ത് കാത്തു നിൽക്കുന്നു. വാതിൽക്കൽ ഒളിഞ്ഞു നിന്ന് ശ്രദ്ധിക്കുന്നത് അപമര്യാദയാണ്. വിവേകി അങ്ങനെ ചെയ്യാൻ ലജ്ജിക്കും. വ്യർത്ഥ ഭാഷകൻ അന്യരുടെ വാക്കുകൾ ആവർത്തിക്കുന്നു. വിവേകി വാക്കുകൾ തൂക്കി ഉപയോഗിക്കുന്നു. കോശന്റെ മനസ്സ് വായിലും ബുദ്ധിമാന്റെ മനസ്സ് വാ മനസ്സിലുമാണ്. ദൈവഭയമില്ലാത്തവൻ പ്രതിയോഗിയെ ശപിക്കുമ്പോൾ തന്നെ തന്നെയാണ് ശപിക്കുന്നത്. പരദൂഷകൻ തന്നെ തന്നെ മലിനനാക്കുന്നു, അവൻ അയൽക്കാർക്ക് നിന്ദ്യനാണ്. ചെളിയിൽ പൂണ്ട കല്ലുപോലെയാണ് അലസൻ, അവന്റെ നിന്ദ്യാവസ്ഥയെ എല്ലാവരും പരിഹസിക്കുന്നു. അലസൻ ശുചിത്വമില്ലാത്ത ചാണകപ്പൂനയിലെ ചേർന്ന തുല്യം, അതിനെ സ്പർശിക്കുന്നവൻ കൈ കുടഞ്ഞു കളയുന്നു. ദുർമാർഗിയുടെ പിതാവായിരിക്കുക അപകീർത്തികരമാണ്. പെൺകുട്ടി ജനിക്കുന്ന നഷ്ടമാണ്. വിവേകമുള്ള പുത്രിക്ക് വരനെ ലഭിക്കും. ലജ്ജാകരമായി പ്രവർത്തിക്കുന്ന പുത്രി പിതാവിന് ദുഃഖഹേതുവാണ്. അടക്കമില്ലാത്ത മകൾ പിതാവിനും ഭർത്താവിനും അപകീർത്തി വരുത്തുകയും ഇരുവരാലും വെറുക്കപ്പെടുകയും ചെയ്യുന്നു. അനവസരത്തിൽ പറയുന്ന കഥ വിലാപവേളയിൽ സംഗീതം പോലെയാണ്. എന്നാൽ ജ്ഞാനത്തിന്റെ ശിക്ഷണം എപ്പോഴും ഉചിതമാണ്. മൂടനെ വിദ്യ അഭ്യസിപ്പിക്കുന്നത് പൊട്ടിയ കലത്തിന്റെ കഷണങ്ങൾ ഒട്ടിച്ചു ചേർക്കുന്നത് പോലെയാണ്, അല്ലെങ്കിൽ ഗാഢനിദ്രയിൽ ലയിച്ചവനെ ഉണർത്തുന്നത് പോലെയാണ്. മൂടനോട് കഥ പറയുന്നവൻ അർത്ഥനിദ്രാവസ്ഥയിൽ കഴിയുന്നവനോടാണ് പറയുന്നത്. പറഞ്ഞു കഴിയുമ്പോൾ എന്താണ് പറഞ്ഞതെന്ന് അവൻ ചോദിക്കും. മരിച്ചവനെ ഓർത്ത് കരയുക, അവന്റെ പ്രകാശം അണഞ്ഞുപോയി. ഹോഷനെ ഓർത്ത് കരയുക, അവന്റെ ബുദ്ധി കെട്ടുപോയി. മരിച്ചവനെ ഓർത്ത് ഏറെ കരയേണ്ട, അവന് വിശ്രമം ലഭിച്ചു. ഹോഷന്റെ ജീവിതം മരണത്തേക്കാൾ കഷ്ടമാണ്. മരിച്ചവന് വേണ്ടിയുള്ള വിലാപം 7 ദിവസം കൊണ്ട് അവസാനിക്കുന്നു. ഹോഷന് വേണ്ടിയോ ദൈവഭയമില്ലാത്തവന് വേണ്ടിയോ ഉള്ളത് അവന്റെ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്നു. മൂഢനുമായി അധികം സംസാരിക്കുകയോ ബുദ്ധിശൂന്യനെ സന്ദർശിക്കുകയോ അരുത്. അവനിൽ നിന്ന് അകന്നു നിൽക്കുക, അവൻ എന്നെ കുഴപ്പത്തിലാക്കും. തന്നെ തന്നെ കുടഞ്ഞ് അവൻ നിന്റെ മേൽ ചെളിതെറിപ്പിക്കും. അവനെ ഒഴിവാക്കുക, നിനക്ക് സ്വസ്ഥത ലഭിക്കും. അവന്റെ ഹോഷത്വം നിന്നെ വലിക്കുകയില്ല. ഈയത്തേക്കാൾ ഭാരമുള്ളത് എന്താണ്? അതിന്റെ പേര് പോഷൻ എന്നല്ലാതെ മറ്റെന്താണ്? മണലും ഉപ്പും ഇരുമ്പുകട്ടിയും പോഷനേക്കാൾ എളുപ്പത്തിൽ വഹിക്കാവുന്നതാണ്. കെട്ടിടത്തിന്റെ ശക്തിയായി ഉറപ്പിച്ചിരിക്കുന്ന ഉത്തരം ഭൂമി കുലുക്കത്തിലും ഇളകുകയില്ല. ബുദ്ധിപൂർവമായ ആലോചന കൊണ്ട് ദൃഢമായ മനസ്സ് ഏത് വിപത്സന്നിധിയിലും കുലുങ്ങുകയില്ല. ബുദ്ധിപൂർവമായ ചിന്തയിൽ ഉറപ്പിച്ച മനസ്സ് സ്തൂപനരയിലെ വെൺകളി അലങ്കാരം പോലെയാണ്. മലമുകളിലെ വേലി കാറ്റത്തിളകിപ്പോകുന്നത് പോലെ മൂടലക്ഷ്യമുള്ള അധീര മനസ്സ് അപകടത്തിൽ ചഞ്ചലമാകും. കണ്ണിൽ കുത്തിയാൽ അസുറുക്കൾ ഒഴുകും, ഹൃദയം നോവിച്ചാൽ വികാരം പ്രകടമാകും. പക്ഷികളെ എറിഞ്ഞാൽ അവ ഭയപ്പെട്ടു പറന്നുപോകും. സ്നേഹിതനായി നിന്ദിച്ചാൽ സൗഹൃദം അവസാനിക്കും. സ്നേഹിതനെതിരെ നീ വാളെടുത്തു പോയാൽ പോലും നിരാശനാകേണ്ട, സൗഹൃദം വീണ്ടെടുക്കാൻ സാധിക്കും. സ്നേഹിതനെതിരെ നീ സംസാരിച്ചാൽ അസ്വസ്ഥനാകേണ്ട, അനുരഞ്ജന സാധ്യതയുണ്ട്. എന്നാൽ നിന്ന, ധിക്കാരം, രഹസ്യം വെളിപ്പെടുത്തൽ, ചതി എന്നിവ സ്നേഹിതരെ ഓടിച്ചു കളയുന്നു. അയൽക്കാരന്റെ ദാരിദ്ര്യത്തിൽ അവന്റെ വിശ്വാസം ആർജിച്ചാൽ അവന്റെ ഐശ്വര്യത്തിൽ നിനക്കും പങ്കുചേരാം. കഷ്ടകാലത്ത് അവനോട് ചേർന്ന് നിന്നാൽ അവന്റെ അവകാശത്തിൽ നിനക്കും പങ്കാളിയാകാം. തീച്ചുളയിൽ നിന്ന് നീരാവിയും പുകയും ജ്വാലയ്ക്ക് മുമ്പേ ബഹിർഗമിക്കുന്നത് പോലെ നിന്ന രക്തച്ചൊരിച്ചിലിന്റെ മുന്നോടിയാണ്. സ്നേഹിതനെ രക്ഷിക്കുന്നതിൽ ഞാൻ ലജ്ജിക്കുകയില്ല. ഞാൻ അവനിൽ നിന്ന് മറഞ്ഞിരിക്കുകയുമില്ല. എന്നാൽ അവൻ നിമിത്തം എനിക്ക് എന്തെങ്കിലും ഉപദ്രവം സംഭവിച്ചാൽ അതേപ്പറ്റി കേൾക്കുന്നവരെല്ലാം അവനെ സൂക്ഷിച്ചുകൊള്ളും. എന്റെ വൈകികാവൽക്കാരനും എന്റെ ചുണ്ടുകളിൽ വിവേകത്തിന്റെ മുദ്രയും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വീഴുകയോ നാവുമൂലം നശിക്കുകയോ ചെയ്യുകയില്ലായിരുന്നു. എന്റെ പിതാവും ജീവിതത്തിന്റെ നിയന്ത്രാതാവുമായ കർത്താവേ, അവയുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത്. അവ നിമിത്തം ഞാൻ വീഴാനിടയാക്കരുത്. എന്റെ ചിന്തകളെ നേർവഴിക്ക് നയിക്കാൻ ഒരു ചാട്ടയും എന്റെ വികാരങ്ങൾക്ക് വിവേകപൂർണമായ നിയന്ത്രണം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ പാപങ്ങൾ ശിക്ഷിക്കപ്പെടാതെ പോവുകയില്ല. എന്റെ കുറ്റങ്ങൾ അവഗണിക്കപ്പെടുകയുമില്ല. എന്റെ പാപങ്ങളും കുറ്റങ്ങളും പെരുകി ഞാൻ എന്റെ ശത്രുക്കൾക്ക് കീഴ്പ്പെടുകയോ അവരെന്നെ ചൊല്ലി സന്തോഷിക്കുകയോ ചെയ്യുകയില്ല. എന്റെ പിതാവും ദൈവമായ കർത്താവെ, എന്റെ ദൃഷ്ടികൾ ഔദസ്യ നിറഞ്ഞതാകരുത്. അതമയ വികാരങ്ങൾക്ക് ഞാൻ അടിമയാകരുത്. അമിതമായ ആഹാരപ്രിയമോ ഭോഗാസക്തിയോ എന്നെ കീഴടക്കാതിരിക്കട്ടെ. നിർലജ്ജമായ വികാരങ്ങൾക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത്. കുഞ്ഞുങ്ങളെ, നാവിനെ നിയന്ത്രിക്കേണ്ടത് എങ്ങനെയെന്ന് കേൾക്കുവി. ഈ ഉപദേശം അനുസരിക്കുന്നവൻ കുറ്റക്കാരനാവുകയില്ല. പാപിയുടെ വചനത്തിന് കാരണം അവന്റെ ചുണ്ടുകളാണ്. ചീത്ത പറയുന്നവന്റെയും അഹങ്കാരിയുടെയും വീഴ്ചയ്ക്ക് കാരണം നാവ് തന്നെ. ആണയിടുന്ന ശീലം നന്നല്ല. പരിശുദ്ധന്റെ നാമം വെറുതെ ഉരുവിടരുത്. നിരന്തരം പീഡിപ്പിക്കപ്പെടുന്ന അടിമയുടെ ശരീരത്തിൽ മുറിവ് ഒഴിയാത്തതുപോലെ എല്ലായ്പ്പോഴും ദൈവനാമം വിളിച്ച് ശബദം ചെയ്യുന്നവൻ പാപത്തിൽ നിന്ന് സ്വതന്ത്രനായിരിക്കില്ല. പതിവായി ആണയിടുന്നവൻ അകൃത്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും. അവന്റെ ഭവനം ശിക്ഷയിൽ നിന്ന് ഒരിക്കലും മുക്തമാവുകയില്ല. ശബദം നിറവേറ്റാതെ പോയാൽ അവൻ കുറ്റക്കാരനാകും. മനഃപൂർവ്വം ലംഘിച്ചാൽ ഇരട്ടി പാപമുണ്ട്. കള്ളസത്യം ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടും. അവന്റെ ഭവനത്തിൽ വിപത്തുകൾ നിറയും. മരണതുല്യമായ ഒരു തരം ശബദമുണ്ട്. യാക്കോബിന്റെ സന്തതികളുടെ ഇടയിൽ ഒരിക്കലും അത് ഉണ്ടാകാതിരിക്കട്ടെ. ദൈവഭയമുള്ളവൻ ഇത്തരം തിന്മകളിൽ നിന്ന് അകന്നിരിക്കും. അവൻ പാപത്തിൽ മുഴുകുകയില്ല. അസത്യഭാഷണം ശീലിക്കരുത്. അത് പാപകരമാണ്. വലിയവരുടെ കൂടെ ആയിരിക്കുമ്പോൾ മാതാപിതാക്കന്മാരെ അനുസ്മരിക്കുക. അല്ലെങ്കിൽ നിന്നെ തന്നെ മറന്നുള്ള നിന്റെ പെരുമാറ്റത്തിൽ നീ അവരുടെ മുമ്പിൽ വിധിയാകും. ജനിക്കാതിരുന്നെങ്കിൽ ഇന്ന് നീ അപ്പോൾ ആഗ്രഹിക്കുകയും ജന്മദിനത്തെ ശപിക്കുകയും ചെയ്യും. നിന്ദനം ശീലിച്ചവൻ ജീവിതകാലത്ത് ഒരിക്കലും പക്വത നേടുകയില്ല. രണ്ടു കൂട്ടർ പാപം വർദ്ധിപ്പിക്കുന്നു. മൂന്നാമതൊരു കൂട്ടർ ക്രോധം ക്ഷണിച്ചു വരുത്തുന്നു. വികാരം കൊണ്ട് ജ്വലിക്കുന്ന ഹൃദയം ആളുന്ന തീ പോലെയാണ്. ജീവിതം പൂർണ്ണമായി നശിപ്പിക്കുന്നത് വരെ, ഭോഗാസക്തിക്ക് അടിമപ്പെടുന്നവൻ അഗ്നി ദഹിപ്പിക്കുന്നത് വരെ അതിൽ നിന്ന് സ്വതന്ത്രനാവുകയില്ല. വ്യഭിചാരിക്ക് എല്ലാപ്പോവും മതിരിക്കുന്നു. മരണം വരെ അവൻ പിന്മാറുകയില്ല. വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവൻ ആത്മഗതം ചെയ്യുന്നു. ആരാണ് എന്നെ കാണുക? ഇരുട്ട് എനിക്ക് മറയാണ്. ചിറ്റികൾ എന്നെ ഒളിപ്പിക്കുന്നു. ആരും എന്നെ കാണുന്നില്ല. ഞാൻ എന്തിനു പേടിക്കണം? അത്യുന്നതൻ എന്റെ പാപങ്ങൾ പരിഗണിക്കുകയില്ല. മനുഷ്യനെ മാത്രമേ അവൻ ഭയപ്പെടുന്നുള്ളൂ. കർത്താവിന്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 1000 മടങ്ങ് പ്രകാശമുള്ളതാണെന്ന് അവൻ അറിയുന്നില്ല. അവിടുന്ന് മനുഷ്യന്റെ എല്ലാ മാർഗങ്ങളും നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് തന്നെ അവിടുന്ന് അത് അറിഞ്ഞിരുന്നു. സൃഷ്ടിക്ക് ശേഷവും അങ്ങനെ തന്നെ. ഈ മനുഷ്യൻ നഗരവീഥികളിൽ വെച്ച് ശിക്ഷിക്കപ്പെടും. ഒട്ടും പ്രതീക്ഷിക്കാതിരുന്നിടത്ത് വെച്ച് പിടിക്കപ്പെടുകയും ചെയ്യും. ഭർത്താവിനെ ഉപേക്ഷിച്ച് അന്യനിൽ നിന്ന് അവന് അവകാശിയെ നൽകുന്ന സ്ത്രീയും ഇങ്ങനെ തന്നെ. അവൾ അത്യന്നതിന്റെ നിയമം ലംഘിച്ചു. ഭർത്താവിനെ വഞ്ചിച്ചു വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ട് അന്യപുരുഷനിൽ സന്താനങ്ങൾക്ക് ജന്മം നൽകി. അവളെ സമൂഹത്തിന് മുമ്പാകെ കൊണ്ടുവരും. അവളുടെ സന്താനങ്ങളുടെ മേൽ ശിക്ഷയുണ്ടാകും. അവളുടെ കുഞ്ഞുങ്ങൾ വേരുപിടിക്കുകയോ ശാഖകൾ ഫലം പുറപ്പെടുകയോ ചെയ്യുകയില്ല. അവൾ അവശേഷിപ്പിക്കുന്നത് ശാപഗ്രസ്തമായ ഓർമ്മയാണ്. അവളുടെ അപകീർത്തി മായുകയില്ല. കർത്തൃഭയത്തേക്കാൾ ശ്രേഷ്ഠമോ കർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്നതിനേക്കാൾ മധുരമോ ആയി മറ്റൊന്നില്ലെന്ന് അവളെ അതിജീവിക്കുന്നവർ അറിയും. ദൈവത്തെ അനുസരിക്കുക വലിയ ബഹുമതിയും അവിടുത്തെ അംഗീകാരം ദീർഘായുസ്സുമാണ്. യോനാ പ്രവാചന്റെ പുസ്തകം. അമിത്തായുടെ മകനായി യോനായ്ക്ക് യഹോവയുടെ അരുളപ്പാടുണ്ടായെന്നാൽ, നീ പുറപ്പെട്ട മഹാനഗരമായ നിനവയിലേക്ക് എന്ന് അതിന് വിരോധമായി പ്രസംഗിക്കുക. അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. എന്നാൽ യോനായ യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീശിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ട് യാഹോവിലേക്ക് ചെന്നു. തർശീശിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ടു. കൂലി കൊടുത്തു. യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവരോടുകൂടെ തർശീശിലേക്ക് പോയിക്കളവാൻ അതിൽ കയറി. യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റ് അടുപ്പിച്ചു. കപ്പൽ തകർന്നു പോകുവാൻ തക്കോണ്ണ സമുദ്രത്തിൽ വലിയൊരു കോളുണ്ടായി. കപ്പൽക്കാർ ഭയപ്പെട്ട് ഓരോരുത്തൻ താൻ താന്റെ ദേവനോട് നിലവിളിച്ചു. കപ്പലിന് ഭാരം കുറയ്ക്കുകയാണെങ്കിൽ അവരതിലെ ചരക്ക് സമുദ്രത്തിൽ എറിഞ്ഞു കളഞ്ഞു. യോനയോ കപ്പലിന്റെ അടുത്തിട്ടിൽ ഇറങ്ങിക്കിടന്ന് നല്ലവണ്ണം ഉറങ്ങിയായിരുന്നു. കപ്പൽ പ്രമാണി അവന്റെ അടുക്കൽ വന്ന അവനോട്, നീ ഉറങ്ങുന്നത് എന്ത്? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്ക. നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം പക്ഷേ നമ്മെ കടാക്ഷിക്കുമെന്ന് പറഞ്ഞു. അനന്തരം അവർ വരുവീൻ, ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നിരിക്കുന്നു എന്നറിയേണ്ടതിനെ നാം ചീട്ടിടുക എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു. അങ്ങനെ അവർ ചീട്ടിട്ടു. ചീട്ട് യോനയ്ക്ക് വീണു. അവർ അവനോട്, ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നു എന്ന് നീ പറഞ്ഞു തരേണം. നിന്റെ തൊഴിലെന്ത്? നീ എവിടെ നിന്ന് വരുന്നു? നിന്റെ നാട് ഏത്? നീ ഏത് ജാതിക്കാരനെന്ന് ചോദിച്ചു. അതിനെ അവൻ അവരോട്, ഞാനൊരു എബ്രായൻ, കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു എന്ന് പറഞ്ഞു. ആ പുരുഷന്മാർ അത്യന്തം ഭയപ്പെട്ടവനോട്, നീ എന്തിനങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. അവൻ അവരോട് അറിയിച്ചിരുന്നോണ്ട് അവൻ യഹോവയുടെ സന്നിധി നിന്ന് ഓടിപ്പോകുന്നുവെന്ന് അവർ അറിഞ്ഞു. എന്നാൽ സമുദ്രം മേൽക്കുമേൽ അധികം കോപിച്ചതുകൊണ്ട് അവർ അവനോട്, സമുദ്രം അടങ്ങുവാൻ തക്കവണ്ണം ഞങ്ങൾ നിന്നോട് എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. അവൻ അവരോട്, എന്നെ എടുത്ത് സമുദ്രത്തിൽ ഇട്ടുകളവീൻ, അപ്പോൾ സമുദ്രം അടങ്ങും. എന്റെ നിമിത്തം ഈ വലിയ ഗോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അവർ കരയ്ക്ക് അടുക്കേണ്ടതിനെ മുറുകെ തണ്ട് വലിച്ചു. എങ്കിലും സമുദ്രം കോപിച്ചു. കോൾ പെരുകി വന്നതുകൊണ്ട് അവർക്ക് സാധിച്ചില്ല. അവരെ ഹോവിയോട് നിലവിളിച്ചു, അയ്യോ ഹോവിയെ, ഈ മനുഷ്യന്റെ ജീവൻ നിമിത്തം ഞങ്ങൾ നശിച്ചു പോകരുത്. നിർദോഷ രക്തം ചൊരിയിച്ച കുറ്റം ഞങ്ങളുടെ മേൽ വരുത്തരുത്. ഹോവിയെ, നിനക്ക് ഇഷ്ടമായതുപോലെ നീ ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അവർ യോനയെ എടുത്ത് സമുദ്രത്തിൽ ഇട്ടുകളയും സമുദ്രത്തിന്റെ കോപം അടങ്ങുകയും ചെയ്തു. അപ്പോൾ അവരെ ഹോവിയെ ചിന്നം ഭയപ്പെട്ട് ഹോവയ്ക്ക് യാഗം കഴിച്ചു. നേർച്ചകളും നേർന്നു. യോനയെ വിഴുങ്ങേണ്ടതിനെ ഹോവ ഒരു മഹാമത്സ്യമാക്കിയിരുന്നു. അങ്ങനെ യോന മൂന്ന് രാവും മൂന്ന് പകലും മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നു. യോന മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് തന്റെ ദൈവമായ ഹോവിയോട് പ്രാർത്ഥിച്ചു പറഞ്ഞു, എന്തെന്നാൽ ഞാൻ എന്റെ കഷ്ടനിമത്തെ ഹോവിയോട് നിലവിളിച്ചു. അവൻ എനിക്ക് ഉത്തരമല്ലേ? ഞാൻ പാതാളത്തിന്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു. നീ എന്റെ നിലവിളി കേട്ടു. നീ എന്നെ സമുദ്രമത്തെ ആഴത്തിലിട്ട് കളഞ്ഞു. പ്രവാഹം എന്നെ ചുറ്റി. നിന്റെ ഓളങ്ങളും തിരകളും എല്ലാം എന്റെ മീതെ കടന്നുപോയി. നിന്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു. എങ്കിലും ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിങ്കിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. വെള്ളം പ്രാണനോളം എന്നെ വളഞ്ഞു. ആഴി എന്നെ ചുറ്റി. കടൽ പുല്ല് എന്റെ തലപ്പാവായിരുന്നു. ഞാൻ പർവ്വതങ്ങളുടെ അടിവാരങ്ങളോളം ഇറങ്ങി. ഭൂമി തന്റെ ഓടാമ്പലുകളാൽ എന്നെ സദാകാലത്തേക്ക് അടച്ചിരുന്നു. നീയോ എന്റെ ദൈവമായ ഹോവേ, എന്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കയറ്റിയിരിക്കുന്നു. എന്റെ പ്രാണൻ എന്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ ഹോവയെ ഓർത്തു. എന്റെ പ്രാർത്ഥന നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്റെ അടുക്കലെത്തി. മിഥ്യാബിംബങ്ങളെ ഭജിക്കുന്നവർ തങ്ങളുടെ ദയാലുവായതിനെ ഉപേക്ഷിക്കുന്നു. ഞാനോ സ്തോത്രനാഥോട് നിനക്ക് യാഗമർപ്പിക്കും. നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും. രക്ഷേ ഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. എന്നാൽ യഹോവ മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് അത് യോനയെ കരയ്ക്ക് ഛർദ്ദിച്ചു കളഞ്ഞു. യഹോവയുടെ എള്ളപ്പാട് രണ്ടാം പ്രാവശ്യം യോനയ്ക്ക് ഉണ്ടായെന്നാൽ, നീ പുറപ്പെട്ട മഹാനഗരമായ നിലവിലേക്ക് എന്ന് ഞാൻ നിന്നോട് അരുളിച്ചെന്ന പ്രസംഗവിനോട് പ്രസംഗിക്കുക. അങ്ങനെ യോന പുറപ്പെട്ട് യഹോവയുടെ കൽപ്പന പ്രകാരം നിലവിലേക്ക് എന്നു. എന്നാൽ നിലവേ മൂന്ന് ദിവസത്തെ വഴിയുള്ള അതിമഹത്തായ ഒരു നഗരമായിരുന്നു. യോന നഗരത്തിൽ കടന്നു ആദ്യ ഒരു ദിവസത്തെ വഴിയെന്നു. ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിലവേ ഉന്മൂലമാകുമെന്ന് ഘോഷിച്ചു പറഞ്ഞു. എന്നാൽ നിലവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ച് ഒരു ഉപവാസം പരസ്യം ചെയ്തു. വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടെടുത്തു. വർത്തമാന നിലവേ രാജാവിന്റെ അടുക്കലെത്തിയാറെ. അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജവസ്ത്രം നീക്കിവെച്ച് രട്ടുപുതച്ച് വെണ്ണീറിലിരുന്നു. അവൻ നിലവേലിംഗം ഘോഷിപ്പിച്ച് പരസ്യമാക്കിയത് എന്തെന്നാൽ, രാജാവിന്റെയും അവന്റെ മഹത്തുക്കളുടെയും ആജ്ഞയാവിത്. മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഒരു വസ്തുവും ആസ്വദിക്കരുത്. നെയ്യുകയും വെള്ളം കുടിക്കുകയും വരുത്. മനുഷ്യനും മൃഗവും ചെട്ടുപതച്ച് ഉച്ചത്തിൽ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കണം. ഓരോരുത്തൻ താന്താന്റെ ദുർമാർഗവും താന്താന്റെ കൈക്കിലുള്ള സാഹസവും ഇട്ട് മനം തിരികുകയും വേണം. ദൈവം വീണ്ടും അനുദപിച്ച് നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് അവന്റെ ഉഗ്രകോപം വിട്ടുമാറുമായിരിക്കും. ആർക്കറിയാം. അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന ദൈവം അവരുടെ പ്രവർത്തികളാൾ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെ കുറിച്ച് ദൈവം അനുഭവിച്ച് അത് വരുത്തിയതുമില്ല. യോനയ്ക്ക് ഇത് അത്യന്താനിഷ്ടമായി. അവന് കോപം വന്നു. അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവയെ, ഞാൻ എന്റെ ദേശത്തായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഇത് തന്നെയല്ലയോ? അതുകൊണ്ടായിരുന്നു ഞാൻ തർശീശിലേക്ക് ബന്ധപ്പെട്ട് ഓടിപ്പോയത്. നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയമുള്ള ദൈവമായി അനർത്ഥത്തെ കുറിച്ച് അനുഭവിക്കുന്നവൻ എന്ന് ഞാൻ അറിഞ്ഞു. ആകയാൽ യഹോവയെ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്നേന്ന് പറഞ്ഞു. നീ കോപിക്കുന്നത് വിഹിതമോ എന്ന് യഹോവ ചോദിച്ചു. അനന്തര യോന നഗരം വിട്ട് എന്ന നഗരത്തിന്റെ കിഴക്ക് വശത്തിരുന്നു. അവിടെ ഒരു കുടിലുണ്ടാക്കി നഗരത്തിന് എന്ത് ഭവിക്കുമെന്ന് കാണുമ്പോൾ അതിന് കീഴേ തണലിൽ പാർത്തു. യോനെ അവന്റെ സങ്കടത്തിൽ നിന്ന് വിടുവിപ്പാൻ തക്കവണ്ണം അവന്റെ തലയ്ക്ക് തണലാകേണ്ടതിന് യഹോവയായ ദൈവം ഒരു ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി. അത് അവന് മീതെ വളർന്നു പൊങ്ങി. യോന ആവണക്ക് നിമിത്തം അത്യന്തം സന്തോഷിച്ചു. പിറ്റേന്നാൾ പുലർന്നപ്പോൾ ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി. അത് ആവണക്ക് കുത്തിക്കളഞ്ഞു. അത് വാടിപ്പോയി. സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവം അത്യഷ്ണമുള്ള ഒരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി. ദൈവ യോനയുടെ തലയിൽ കൊള്ളുകയാൽ അവൻ ക്ഷീണിച്ച് മരിച്ചാൽ കൊള്ളാമെന്ന് ഇച്ഛിച്ചു. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്നേ എന്ന് പറഞ്ഞു. ദൈവം യോനായോട് നീ ആവണക്ക് നിമിത്തം കോപിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചതിനെ അവൻ ഞാൻ മരണപര്യന്തം കോപിക്കുന്നത് വിഹിതം തന്നെ എന്ന് പറഞ്ഞു. അതിന് യഹോവ, നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രിയിൽ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്ന ആവണക്കിനെ കുറിച്ച് നിനക്ക് അയ്യോ ഭാവം തോന്നുന്നുവല്ലോ. എന്നാൽ വലം കൈയും ഇടം കൈയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 120,000 ചില്ലുവാനം മനുഷ്യരും അനേക മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോ ഭാവം തോന്നരുതോ എന്ന് ചോദിച്ചു. ദൈവമേ സ്നേഹിക്കുമാണോ ബാധിക്കുമോ?
ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന മഹാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ ഉയരങ്ങളിൽ ത്രിയേക ദൈവത്തിന്റെ വലുത് ആയിരിക്കട്ടെ. സൗത്തുഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ സ്വാഗതം ചെയ്യുന്നു. ധന്യവാർന്ന ഈ ശുശ്രൂഷ വളരെ ശ്രേഷ്ഠമായ രീതിയിൽ നയിക്കുന്ന സർവശക്തനായ ദൈവത്തെ വീണ്ടും ആരാധിക്കുകയും സ്തുതിക്കുകയും വന്ദിക്കുകയും ആ കൃപാതങ്ങളെ ശിരസ്സിനെ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഈ ധന്യമാർന്ന ശുശ്രൂഷയ്ക്ക് വളരെ ശ്രേഷ്ഠമായ നേതൃത്വം നൽകുന്ന ഭദ്രാസനത്തിലും അത്ര പോലത്തെ അദ്ദേഹം നാട്ടിലാണെന്നുള്ളത് നമുക്കറിയാം. എങ്കിലും തിരുവേനി ഓർക്കുകയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന ഭദ്രാസനത്തിലെ എല്ലാ ആരാധികരായ വൈദിക ശ്രേഷ്ഠരെയും പ്രത്യേകിച്ച് അരമനയിലെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന ഫിലിപ്പോസച്ചൻ സന്തോഷച്ചൻ എല്ലാ വൈദികരെയും ഈ ധന്യവാർന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കട്ടെ. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ധന്യവാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഇപ്പോൾ സുവിശേഷ ഗീതങ്ങളിലെ 230 ഗീതം, സുപരിചിതമായ ഗീതം, ദൈവസന്നിധിയിൽ നമുക്ക് ചേർന്ന് സമർപ്പിക്കാം. ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും സമാധാനവും സന്തോഷവും പകരുന്നത് ദൈവകൃപ മാത്രമേ ഉള്ളൂ. എന്റെ യേശു അല്ലാതെ എനിക്ക് ഈ ആശ്രയം മറ്റൊന്നുമില്ല. ഭാരങ്ങളും പ്രയാസങ്ങളും നേരിടുമ്പോഴും ദൂരെ നിന്ന് നിൽക്കുന്നവനായല്ല, എന്റെ ഞാൻ വിളിക്കുമ്പോൾ എന്റെ ചാര നിന്ന് എന്നെ ബലപ്പെടുത്തുന്ന, എന്നോട് കരുണ തോന്നുന്ന, എന്റെ പാപങ്ങളെ ക്ഷമിക്കുന്ന, ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുന്ന തമ്പുരാന്റെ സാന്നിധ്യം വിളിച്ചപേക്ഷിക്കാം. ഈ നോമ്പിൽ കൂടി നമ്മൾ പ്രയാണം ചെയ്യുമ്പോൾ അനുസ്യൂതം ആ ദൈവകൃപയിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഭാരത്തിലും നീ സോലാ വൻഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും
ഞങ്ങൾക്ക് വേണി കുറിച്ചുതുടങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഭഗവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണി കുറിച്ചുതുടങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഭഗവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണി കുറിച്ചുതുടങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. അടിയാരോട് കരുണ ചെയ്യുന്ന മിശിയ രാജാവേനൊക്കെ സ്തുതി പാറയ്ക്കുമോ.
ഞങ്ങളുടെ
പിതാവേ പരിശുദ്ധപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, തിരുവിട്ടേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ, ഞങ്ങളുടെ കാ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ശിക്ഷയിലേക്ക് ഞങ്ങളെ
പ്രവേശിപ്പിക്കണമേ.
ുംക്കുള്ളതാന്നു ആമീൻ.
പറഞ്ഞു പറയുന്നേ നിനക്ക് സമാധാനം.
ഭർത്താവിനോട് കൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ ഏറ്റവും ഫലമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. എന്റെ അമ്മയെ ഭാവിയിലെ ഞങ്ങൾക്ക്
വേണ്ടി
കൊള്ളണമേ ആമീൻ.
കർത്താവിന്റെ ക്രോധത്തിന്റെ കാരണം അകൃത്യം തന്നെയെന്ന് നിനുവായിലെ രാജാവ് മനസ്സിലാക്കിയത് കൊണ്ട് അവൻ ബന്ധപ്പെട്ട നോമ്പിൽ സങ്കേതം പ്രാപിച്ചു. അതിനാൽ ക്രോധത്തിന്റെ കാരണവും ക്രോധവും നീങ്ങുകയും കർത്താവ് അനുകൂലപ്പെടുകയും ചെയ്തു. കരുണയോടുകൂടി ശിക്ഷാവിധിയെ പിൻവലിച്ചവനായ ദിവസത്തെ നിനുവാക്കാർ ഹൃദയപൂർവ്വം സ്തുതിച്ചു. കോട്ട മുഴുവനും ദിവസേന പരിഭ്രമിച്ചു കൊണ്ടിരുന്നതിനാൽ കർത്താവിന്റെ സന്നിധിയിൽ അവർ പാപങ്ങളെ ഏറ്റുപറഞ്ഞു. അവരുടെ അപേക്ഷ കൈക്കൊണ്ടവനായ ദിവസത്തെ അവരെല്ലാവരും മഹത്വപ്പെടുത്തി. നിനുവാക്കാർ കുഞ്ഞുങ്ങളെ മുലകുടിപ്പിക്കാതെയും മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാതെയും സുഗന്ധവർഗ്ഗങ്ങൾക്ക് പകരം വെണ്ണീറും നല്ല വസ്ത്രങ്ങൾക്ക് പകരം ചാക്കശീലയും ധരിച്ചുകൊണ്ട് രാജാവും പ്രജകളും ഒരുമിച്ച് സത്യഹൃദയത്തോടെ അനുദപിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവരെ കൈക്കൊണ്ടവനായ ദൈവമേ, നീ കരുണയുടെ കടലും കരുണ നിറഞ്ഞവനുമാകുന്നുവല്ലോ. പാപികളോടുള്ള നിന്റെ ശിക്ഷയും കരുണയോടുകൂടിയതാണല്ലോ. മനസ്സലിവും അനുതാപവും നിനക്ക് സന്തോഷമുള്ളതും കണ്ണുനീരുകൾ നിങ്ങൾ അംഗീകരിക്കപ്പെട്ടതുമാണല്ലോ. കർത്താവേ, നിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരായ ഞങ്ങളോട് ദയവ് ചെയ്യണമേ. ഞങ്ങളെല്ലാവരെയും നീ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ നോമ്പും നമസ്കാരങ്ങളും കൈക്കൊണ്ട് ഞങ്ങൾക്ക് പാപമോചനം നൽകുകയും ചെയ്യണമേ. തന്നോട് പ്രാർത്ഥിച്ച നിരുവാക്കാരുടെ കണ്ണുനീരുകളെ കൈക്കൊണ്ടവനായ ദൈവമേ, ഞങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനകളെ കൈക്കൊള്ളണമേ. ദൈവമേ, നീ അവരോട് ഉത്തരവരളി ചെയ്തതുപോലെ നിന്റെ കൃപയാൽ പാപികളായ ഞങ്ങളോടും ഉത്തരവരളി ചെയ്യണമേ. നല്ലവനും അനുതാപികളെ കൈക്കൊള്ളുന്നവനും നീ മാത്രമാകിയാൽ നിന്റെ കരുണ മൂലം ഞങ്ങളോട് ദയവ് ചെയ്യണമേ. മക്കൾ കരഞ്ഞു കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് എപ്പോൾ മരിക്കുമെന്ന് പറവാൻ അവരുടെ പിതാക്കന്മാരോട് അപേക്ഷിച്ചപ്പോൾ പിതാക്കന്മാർ അത് കേട്ട് മക്കളെ കുറിച്ച് മഹാസങ്കടത്തോടെ നിലവിളിച്ചു. അവരുടെ സങ്കടങ്ങളെയും കണ്ണുനീരുകളെയും കേട്ട് അവർക്ക് രക്ഷ നൽകി കർത്താവേ, നിന്റെ കോപത്താൽ ഞങ്ങളെ നിശിക്ഷിക്കരുതേ. നിന്റെ തൃക്കൈകൾ കൊണ്ട് മറിഞ്ഞുണ്ടാക്കപ്പെട്ടവരാ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ വർഗത്തിന്മേൽ തന്റെ കരുണകളെ ചൊരിയുന്നവനായി കരുണയുടെ കടലായ കർത്താവേ, നിന്റെ തെരുവിലാവിൽ നിന്ന് ഒഴുക്കിയ രക്തത്താൽ നിന്റെ ആട്ടിൻകൂട്ടത്തിന്റെ ഹർഷങ്ങൾക്ക് പാപപരിഹാരം ഉണ്ടാക്കണമേ. പ്രാർത്ഥിപ്പാനായിട്ട് ദേവാലയത്തിലേക്ക് വരുന്നവൻ തന്റെ ആത്മാവിനെയും ശരീരത്തെയും ദുർവിചാരങ്ങളിൽ നിന്ന് വെടിപ്പാക്കണം. അപ്പോൾ കർത്താവ് അവന്റെ പ്രാർത്ഥനകളും അപേക്ഷകളും കേൾക്കും. വിധിയുടെ നാളിൽ അവന് കരുണ ലഭിക്കുകയും ചെയ്യും. എല്ലാവനും അവനവന്റെ കണ്ണുനീരുകളാൽ അവനവന്റെ വസ്ത്രത്തെ വെളുപ്പിക്കണം. എന്തെന്നാൽ ദൈവപുത്രന്റെ വരവ് സമീപിച്ചിരിക്കുന്നു. സ്ലീഹ സാക്ഷിക്കുന്നത് പോലെ ലോകാവസാനം വാതിൽക്കൽ നിൽക്കുന്നു. ന്യായവിധിയിൽ കരുണ പ്രാപിക്കുന്നവൻ ഭാഗ്യവാൻ, ഉത്തമനും ദൈവാനുമായുള്ളവേ. നിന്റെ കരുണയുടെ പതിവിൻ പ്രകാരം കൃപയോട് ഞങ്ങളോട് ഉത്തരമരളി ചെയ്യണമേ. ഞങ്ങളുടെ പാപങ്ങളുടെ അധികത്വം നിമിത്തം നിന്റെ ഉഗ്രകോപം ഞങ്ങളെ നശിപ്പിക്കരുതേ. ഞങ്ങളുടെ ബലഹീന വർഗത്തിന് വേണ്ടി കഷ്ടതയും
കുരിശുമരണവും
നിർബന്ധിച്ചതായ കരുണകൾ ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുമാറാകണമേ. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്ന് വന്നേക്കും തന്നെ.
ആമീൻ. ത്രിയേകദൈവത്തിന്റെ ബലിതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആരാധരായ വൈദിക സഹോദരങ്ങളെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, ഈ ദിനങ്ങളൊക്കെ നമുക്കറിയാം, വിശുദ്ധമായ 3 ദിവസം നോമ്പിൽ കൂടി നമ്മൾ പ്രയാണം ചെയ്യുന്നു. 3 നോമ്പ് നമ്മുടെ സഭ ആകമാനം ഏറ്റവും ശ്രദ്ധയോടും പ്രാധാന്യത്തോടും കൂടെ അനുഷ്ഠിക്കുന്ന ഒരു നോമ്പാണ്. കഴിഞ്ഞ ആഴ്ചകളായിട്ട് നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അതിന്റെ പ്രാധാന്യത്തെ പറ്റി നമ്മൾ ആഹ്വാനം ചെയ്യുകയും സഭ ഒന്നാകെ ഏറ്റവും ശ്രദ്ധേയമായ ഈ ദിനങ്ങളിലൊക്കെയും നോമ്പ് ആചരിക്കുകയും ചെയ്യുന്നു. നോമ്പിന്റെ 3 ദിവസങ്ങള് ഏറ്റവും കൂടുതൽ നമ്മൾ വായിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഈ ശുശ്രൂഷയുടെ പ്രാരംഭത്തില് ജോളി പ്രധാനമായിട്ട് വായിക്കുകയും ചെയ്തു. യവനാൻ ദീർഘദർശിയുടെ ജീവിതത്തിലുണ്ടായ സംഭവമായിട്ട് ബന്ധപ്പെട്ട് യവനാന്റെ ജീവിതമാണ് ഏറ്റവും വലിയ അടയാളമായിട്ട് നോമ്പിന്റെ, പ്രത്യേകിച്ച് 3 നോമ്പിന്റെ ദിനങ്ങളില് സഭ ചിന്തിപ്പാൻ്റെ കോണം നമുക്ക് നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് യവനായുടെ ജീവിതവും നമ്മുടെ കർത്താവിന്റെ ജീവിതവും ഒക്കെ താരതമ്യം ചെയ്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ പറഞ്ഞ ശുശ്രൂഷാ കാലത്ത് തമ്പുരാൻ തന്നെ യോനയുടെ 3 ദിവസം വത്സത്തിന്റെ ഉദരത്തിൽ കടന്നുകൊണ്ട് യോനയുടെ പ്രാർത്ഥനയൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ കർത്താവ് പറയുന്നതായിട്ട് അടയാളമായിട്ട് നമ്മൾ വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പത്രമാത്രം പ്രശസ്തി നിറഞ്ഞ ഒരു ദിനങ്ങളാണ്. പ്രത്യേകിച്ച് അതുപോലെ തന്നെ അനുതാപത്തിന്റെയും കണ്ണുനീരിന്റെയും ഒക്കെ പ്രാധാന്യത്തെയും ആ കണ്ണീര് രൂപപ്പെടുത്തിയ പ്രതിഫലനത്തെയൊക്കെ വളരെ ശക്തമായിട്ട് നമ്മളെ ഓർപ്പെടുത്തുന്നതാണ്. അതോടൊപ്പം ദൈവത്തിന്റെ മഹാകാരുണ്യമൊക്കെ ഇതുപോലെ ഒരുപാട് നമുക്കറിയാം. യോനയുടെ പുസ്തകം 3-4 അധ്യായങ്ങൾ അടങ്ങിയ ഒരു പുസ്തകമാണെങ്കിലും ഒരുപാട് ധ്യാനിക്കാൻ ഉള്ള വിഷയങ്ങൾ അടങ്ങിയ ഒരു വലിയ സമഗ്ര ഗ്രന്ഥം തന്നെയാണ് യോനയുടെ പുസ്തകം. ഈ ദിനങ്ങളിലൊക്കെ നമ്മുടെ ചിന്തയും നമ്മുടെ വായനയും ഒക്കെ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാകട്ടെ. യോനയുടെ പ്രസംഗം കേട്ടുകൊണ്ട് നിലവായിലെ ജനങ്ങൾ മുഴുവൻ അനുദപിക്കുകയും അവരുടെ മേൽ ഒരുക്കി വെച്ചിരിക്കുന്ന ശക്തമായ ദൈവിക ശാപവും അതിൽ കൂടി ഉണ്ടാകാവുന്ന പ്രതികൂലതകളും ഒക്കെ കണ്ണുനീരന്റെയും അനുതാപത്തിന്റെയും മേന്മ കൊണ്ട് ശക്തി കൊണ്ട് മാറ്റി കോപം കരുണയാക്കി തീർത്ത ആ ഒരു വലിയ അനുഭവം ഈ ദിനങ്ങളിലൊക്കെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ ശാപങ്ങളും ദൈവത്തിന്റെ കരുണയായിട്ട് രൂപാന്തരപ്പെടാൻ ഇടയാകണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ വരുന്ന ഞായറാഴ്ച വലിയ നോമ്പിന് തൊട്ടു മുമ്പുള്ള രണ്ട് ഞായറാഴ്ചകളാണ്. ആദ്യത്തെ ഞായറാഴ്ച സകല വാങ്ങിപ്പോയ വൈദികരെയും ദൈവസന്നിധിയിൽ ഉറക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഞായറാഴ്ചയായിട്ട് സഭ ക്രമീകരിച്ചിരിക്കുകയാണ്. പരിശുദ്ധ നോമ്പിലേക്ക് വലിയ നോമ്പിലേക്ക് നമ്മൾ ഒരുക്കുമ്പോൾ അതേ പിതാക്കന്മാരുടെയൊക്കെ മധ്യസ്ഥതയും അവരുമായിട്ടുള്ള ആത്മീയ ബന്ധവും ശക്തിപ്പെടുത്തിയതിനു ശേഷം നമ്മളെ തന്നെ ആ ഒരു വലിയ ശുശ്രൂഷയിലേക്ക് ഒരുക്കുന്ന ഞായറാഴ്ചകളാണ്. നമ്മുടെ ഓർമ്മയിലുള്ളതും നമ്മുടെ മാവസ മുഖ്യവരും വിവാഹം നടത്തിയിട്ടുള്ളവരും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കൂതാശകൾ നടത്തിയിട്ടുള്ളവരും അല്ലാത്തവരുമായ സഭയിലെല്ലാം വാങ്ങിപ്പോയ പിതാക്കന്മാരെയും ഓർക്കുകയും അവരുടെ പ്രാർത്ഥനയുടെ ചെറിയ കീഴിൽ അഭയം പ്രാപിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാവുന്ന വലിയൊരു ദിനമായിട്ട് സഭ ഈ ദിനങ്ങളെ ക്രമീകരിക്കുമ്പോൾ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ വിശുദ്ധിയിലും നന്മയിലും ഒരുക്കാൻ തക്കവണ്ണം ഇടയാകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് തിരുവചന ധ്യാനത്തിനായിട്ട് നേതൃത്വം കൊടുക്കുന്നത് വന്നിയ ഹാം ജോസഫ് അച്ഛനാണ്. ഈ പ്രാർത്ഥനാ കൂട്ടത്തിന് ഒരിക്കലും ഹാം ജോസഫ് അച്ഛന് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. പല ഘട്ടങ്ങളിലും അച്ഛന്റെ സാന്നിധ്യം അതുപോലെ തന്നെ അച്ഛന്റെ ശ്രദ്ധേയമായ വളരെ ആകർഷണമായ വാക്കുകളും ചിന്തകളും ഒക്കെ നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഈ ശുശ്രൂഷയ്ക്ക് ഒരുപാട് ധന്യമായി തീർന്നിട്ടുണ്ടെന്നുള്ളത് വളരെ സ്നേഹപൂർവ്വം ഈ സമയത്ത് ഓർക്കുകയാണ്. ഈ സമയത്ത് അച്ഛന്റെ സാന്നിധ്യം ഈ ശുശ്രൂഷയിൽ ആവശ്യപ്പെടുമ്പോഴും ഒരു മടിയും കൂടാതെ ഒരുപാട് ക്ലേശം സഹിച്ച് രാത്രിയൊക്കെ ജോലി ചെയ്തതിന് ശേഷമാണ് രാവിലെ അല്പസമയം ഉറങ്ങാനൊക്കെ കിടക്കുന്ന അവസരത്തിലാണ് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി അച്ഛന് എഴുന്നേറ്റ് ഇതിൽ സംബന്ധിക്കുന്നതും നല്ല ശ്രേഷ്ഠമായി ചിന്ത പകർന്നു നൽകുന്നതും. അച്ഛനെ വളരെ നന്ദിപൂർവ്വം ഓർക്കുകയും വളരെ സ്നേഹാദരവോടുകൂടി ധന്യമാർന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. അതിനു മുമ്പ് ദൈവസന്നിധിയിൽ ചേർന്ന് നമുക്ക് തന്നെ സമർപ്പിക്കാം സുവിശേഷ ഗീതങ്ങളിലെ 70 ഗീതം. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ, എന്റെ ഹിതം പോലെയല്ല എന്റെ പിതാവേ എന്റെ ദൈവമേ. ജീവിതമാകുന്ന ഈ യാത്രയിൽ ദൈവഹിതം തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ തക്കവണ്ണം ഇടയാവുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം. പൗലോസ് ലീഗ നിരന്തരം തന്റെ ശുശ്രൂഷയിലേക്ക് ഉറപ്പിച്ചതുപോലെ ദൈവഹിതം തിരിച്ചറിഞ്ഞ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ എന്ന് നമ്മളെ അനുനിമിഷം ആഹ്വാനം ചെയ്തതുപോലെ ആ ഹിതം തിരിച്ചറിഞ്ഞ് ശ്രദ്ധേയമായ ജീവിപ്പാൻ തക്കവണ്ണം നമുക്കിടയാകണം. ഇമ്പമുള്ള ജീവിതവും ഏറെ ധനമാനങ്ങളും തുമ്പമറ്റ സൗഖ്യങ്ങളും ഒക്കെ അതിന്റെ അപ്പുറം ദൈവകരണ കണ്ടെത്തത്തക്കവണ്ണമുള്ള ഒരു ആത്മീയ അവബോധങ്ങളിലേക്ക് നയിക്കപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇസ്രായേൽ ജനങ്ങളെ സ്വർഗീയ കാനാനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അഗ്നിമേഘ തൂണുകളാൽ അടിയ നടത്തിയതുപോലെ അടിയങ്ങളെ എന്നും നടത്തണമേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് ഈ ഗീതം ദൈവസന്നിധിയിൽ പ്രത്യേകിച്ച് നോമ്പിന്റെ ദിനങ്ങളിൽ നമുക്ക് ചേർന്ന് സമർപ്പിക്കാം. നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. നിന്റെ ഗീതം പോരെ നിത്യം നാടേണമേ, എന്റെ ഗീതം പോലെ അല്ലേ എൻ പിതാവേ ോടും നാദോ ധ്യാനത്തിനായിട്ട് പ്രിയപ്പെട്ട ഹാം ജോസഫിനെ വളരെ സ്നേഹാദരോടുകൂടി സമയത്ത് സ്വാഗതം ചെയ്യുന്നു.
ക്രിസ്തുവേശുവിൽ ഏറ്റവും ബഹുമാനീയരായിട്ടുള്ള വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്കെന്റെ സ്നേഹവന്ദനം. ബഹുമാനപ്പെട്ട രാജേഷ് സൂചിപ്പിച്ചതുപോലെ സഭയാഗമാനം വളരെ ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കുന്ന ഒരു നോമ്പാണല്ലോ പരിശുദ്ധ മൂന്ന് നോമ്പ്. അഞ്ച് കാനൂനിക നോമ്പുകളിൽ ഏറ്റവും പ്രാധാന്യം കൊടുത്ത് അനേകരം അനുഷ്ഠിക്കുന്ന നോമ്പാണ് മൂന്ന് നോമ്പ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ടാകാം. ഒരു പക്ഷെങ്കിൽ അതിന്റെ ദൈർഘ്യം കുറവ് എന്നുള്ളതായിരിക്കാം ഒരു കാര്യം, അല്ലെങ്കിൽ അതിന്റെ ഇതിവൃത്തം അല്ലെങ്കിൽ അതിന്റെ പശ്ചാത്തലം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നത് കൊണ്ടായിരിക്കാം. എങ്ങനെയാണെങ്കിലും മൂന്ന് നോമ്പ് നമുക്ക് ഏവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു നോമ്പാണ്. ഈ ദിവസങ്ങള് ദൈവിക സാമീപ്യത്തിനും ദൈവിക സാന്നിധ്യത്തിനുമായിട്ട് നാം വളരെ ശ്രദ്ധയോടുകൂടി ചെലവിടുന്ന ദിവസങ്ങൾ കൂടിയാണ്. ഈ മൂന്ന് നോമ്പിന്റെ നാളുകളിൽ സഭയിൽ ആഗമനം ഉടനീളം അനുഭാവത്തിന്റെ ശുശ്രൂഷകള്, നോമ്പിന്റെ അനുഷ്ഠാനങ്ങള്, ധ്യാന പ്രസംഗങ്ങള് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ മൂന്ന് നോമ്പിന്റെ അവസാനത്തിലേക്ക് നാം എത്തുമ്പോൾ തീർച്ചയായിട്ടും ഇത് അനുതാപത്തിന്റെയും പശ്ചാത്താപത്തിന്റെയും നല്ല തീരുമാനങ്ങളുടെയും ഒക്കെ ഒരു ധന്യ മുഹൂർത്തമായിട്ട് മാറും എന്ന് സംശയമില്ല. നാമൊക്കെ പല രീതിയിൽ നോമ്പ് അനുഷ്ഠിക്കുന്നവരാണ്. ചിലരെല്ലാ കാനൂനിക നോമ്പുകളും വളരെ ഒരുക്കത്തോടുകൂടി ആചരിക്കുകയും കൊണ്ടാടുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. അതിനേക്കാൾ ഉപരിയായിട്ടും നോമ്പുകൾ അനുഷ്ഠിക്കുന്നവരുണ്ട്. നോമ്പിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹമുണ്ട്. കാരണം നോമ്പ് പ്രാർത്ഥനയോടുകൂടി നാം അനുഷ്ഠിക്കുമ്പോൾ നമുക്കേറെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ അതിനെക്കാട്ടിലും കൂടുതൽ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നു അനുതാപപൂർണമായ പ്രവൃത്തികൾ കൂടി നമ്മൾ അതിനോട് ചേർക്കുമ്പോൾ. അങ്ങനെ പ്രാർത്ഥനയും നോമ്പും അനുതാപപൂർണമായ നമ്മുടെ പ്രവൃത്തികളും സൽപ്രവൃത്തികളും ഒക്കെ ചേരുമ്പോൾ ഏറ്റവും ധന്യമായ മുഹൂർത്തത്തിലാണ് നോമ്പനുഷ്ഠാനം എത്തിച്ചേരുന്നത്. ഈ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഒരു പശ്ചാത്തലമായിട്ട് നമ്മൾ എപ്പോഴും പറയുന്നത് വിശുദ്ധ യോനാ പ്രവാചകന്റെ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ. ഇന്ന് നമ്മൾ വായിച്ചത് കേവലം 4:48 വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ യോന അല്ല അവിടുത്തെ പ്രധാനപ്പെട്ട കഥാപാത്രം. യോന ഒരു കഥാപാത്രമാണ് എങ്കിലും ഈ നോമ്പ് അനുഷ്ഠാനത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ യോന അല്ല പ്രധാനപ്പെട്ട കഥാപാത്രം. നിനവ എന്ന് പറയുന്ന ഗ്രാമത്തിലെ ജനങ്ങളാണ്, അവരുടെ നോമ്പ് അനുഷ്ഠാനമാണ്, അനുഭവമാണ്, അവരുടെ മാനസാന്തരമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാവരുടെയും ചിന്താ വിഷയം. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. ഈ 3 ദിവസങ്ങളിൽ നമുക്ക് ധ്യാനിക്കുവാൻ രാജേശ്വരൻ സൂചിപ്പിച്ചതുപോലെ ഈ 48 വാക്യങ്ങളും ഒന്നിനൊന്ന് ഓരോ മർമ്മങ്ങളാണ്, ഓരോ രഹസ്യങ്ങളാണ്. അനേകം നിമിഷങ്ങളും അനേകം മണിക്കൂറുകളും നമുക്ക് ചിന്തിക്കുവാനും പ്രസംഗിക്കുവാനും ധ്യാനിക്കുവാനും വക തരുന്ന വാക്യങ്ങളാണ്, കുറിവാക്യങ്ങളാണ് ഓരോ വാക്യങ്ങളും. പിന്നെ അതിൻ്റെതായിട്ടുള്ള അർത്ഥമുണ്ട്, ആഴമുണ്ട്. നമുക്കറിയാം, പലരും ചിന്തിക്കാറുണ്ട് ഇതൊക്കെ നടന്ന സംഭവമാണോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള ചിന്തകന്മാരുടെ എഴുത്തുകളൊക്കെ നമ്മൾ വായിച്ചിട്ടുമുണ്ടാകാം. എന്നാൽ തീർച്ചയായിട്ടും യോനയുടെ പുസ്തകം അല്ലെങ്കിൽ അന്ന് ആ സംഭവം ചരിത്ര സംഭവമാണ്. കാരണം അത് വളരെ വ്യക്തമായിട്ട് പേരുകൾ അതിനകത്ത് നൽകിയിട്ടുണ്ട്. അമിത്തായുടെ പുത്രനായിരിക്കുന്ന യോന എന്ന് പറഞ്ഞിട്ടുണ്ട്. പഴയ നിമിഷത്തിൽ ദണ്ഡരാജന്മാരുടെ പുസ്തകം 14-ാമത്തെ അധ്യായത്തില് നമ്മളത് കാണുന്നുണ്ട്. അമിത്തായുടെ പുത്രനായിരിക്കുന്ന യോനയെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിനവ എന്ന് പറയുന്ന പട്ടണം, തർശീസ് എന്ന് പറയുന്ന പട്ടണം, ഇതിനെ കുറിച്ചൊക്കെയുള്ള പരാമർശങ്ങളുണ്ട്. അത് ലോകത്തിലുള്ള പട്ടണങ്ങളായതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ചരിത്ര സംഭവം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത് കേവലം ഒരു കെട്ടുകഥയല്ല, മറിച്ച് 100 ആണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നും ചിന്തയ്ക്കും ധ്യാനത്തിനും ദൈവസന്നിധിയിലേക്ക് കൂടുതൽ അടുത്തു വരുന്നതിനുമൊക്കെയും ഈ പുസ്തകം നമ്മളെ വളരെയധികം പ്രേരിപ്പിക്കുന്നുണ്ട്. എല്ലാ പരിശുദ്ധ 3 നോമ്പിന്റെ കാലഘട്ടത്തിലും നമ്മൾ ഈ പുസ്തകം വായിക്കുന്നത് വളരെ നല്ലതാണ്. വളരെ സാവകാശം ശ്രദ്ധയോടുകൂടി നമ്മൾ ഈ പുസ്തകം വായിക്കുമ്പോൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ തീർച്ചയായിട്ടും അനേകം ആശയങ്ങളും അതുപോലെ തന്നെ നമുക്ക് ഊർജവും തേജസ്സും ഒക്കെ ഈ പുസ്തകത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രാവശ്യം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നമുക്കത് ലഭിച്ചുകൊണ്ട് ഇരിക്കുന്നത്. തീർച്ചയായിട്ടും യോനയുടെ പുസ്തകം നമുക്ക് മർമ്മങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പുസ്തകമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുവാനായിട്ട് പറ്റും. തുടക്കത്തിൽ യോനയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവഹിതത്തിന്, ദൈവത്തിന്റെ താല്പര്യത്തിന്, അവന്റെ അരുളപ്പാടിന് വിപരീതമായിട്ട് പ്രവർത്തിച്ചൊരു മനുഷ്യനാണ്, ഒരു പ്രവാചകനാണ്. ദൈവഹിതത്തിനെതിരായിട്ട് പാപം ചെയ്ത ഒരു മനുഷ്യനാണ്. ദൈവത്തിന്റെ കൽപ്പന മറവലിച്ചുകൊണ്ടാണ് യോന തർശീസിലേക്ക് കയറി പോകുന്നത്. പക്ഷെങ്കിൽ യോന എത്തിച്ചേരുന്നത് ദുർഘടമായ ഒരവസ്ഥയിലാണ്, ഒരു ഘട്ടത്തിലേക്കാണ്. വളരെ പ്രയാസകരമായ അനുഭവങ്ങളിലൂടെയാണ് പിന്നീട് യോനയ്ക്ക് കടന്നു പോകേണ്ടി വരുന്നത്. അത് യോനയ്ക്ക് മാത്രമല്ല, യോനയുടെ ചുറ്റപ്പെട്ട് ആ കപ്പലിലുണ്ടായിരുന്ന സകല മനുഷ്യർക്കും അതിൻ്റെതായിട്ടുള്ള കഷ്ടപ്പാടുകളും നഷ്ടങ്ങളും വരുന്നുണ്ട് എന്നുകൂടി നമുക്ക് കാണാം. ഒരു വ്യക്തി ദൈവഹിതത്തിനെതിരായിട്ട് പോകുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ ആ വ്യക്തിയോട് ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹം മുഴുവനുമാണ് അതിന്റെ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നത്. പഴയ നിയമത്തിൽ ആഖാൻ എന്ന് പറയുന്ന വ്യക്തി യുദ്ധം ചെയ്തപ്പോൾ അതിൽ നിന്ന് ലഭിച്ച കൊള്ള വസ്തുക്കളിൽ അല്പം എടുത്ത് ആസ്വദിച്ചതുകൊണ്ട് ആഖാൻ മാത്രമല്ല കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ടത്, അവന്റെ മക്കള്, സന്തതി പരമ്പരകളും, അതോടൊപ്പം തന്നെ ഹായ് എന്ന് പറയുന്ന ഒരു ചെറിയ പട്ടണത്തിനോട് ഇസ്രയേലിന് തോൽക്കേണ്ടി വന്നു. അനേകം പേർ യുദ്ധത്തിൽ പെട്ടുപോയി എന്നൊക്കെ നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. ഇത് നമ്മളിലേക്ക് തന്നെ വിരല ചൂണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മള് ബോധപൂർവമോ അല്ലാതെ വരുത്തുന്ന പിഴകള്, കുറവുകള് നമുക്ക് മാത്രമല്ല നമ്മളോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന സമൂഹത്തിനും സഭയ്ക്കുമെല്ലാം അനേക രീതിയിലുള്ള പ്രയാസങ്ങളും ദുർഘടമായിട്ടുള്ള അവസ്ഥകളും ഉണ്ടാക്കുന്നുവെന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ പുസ്തകത്തിൽ നിന്ന് ലഭിക്കുന്ന ധന്യമായ മറ്റൊരു ആലോചന അല്ലെങ്കിൽ ധന്യമായിട്ടുള്ള മറ്റൊരു ചിന്ത എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൃപയെ കുറിച്ചുള്ള ബോധ്യമാണ്. യോന ദൈവഹിതത്തിനെതിരായിട്ട് പ്രവർത്തിച്ചതുകൊണ്ട് ദൈവം പൂർണ്ണമായി അവനെ തള്ളിക്കളഞ്ഞില്ല. ചില പാഠങ്ങളൊക്കെ അവനെ പഠിപ്പിച്ചു, ചില ബുദ്ധിമുട്ടുകളിലൊക്കെ അവനെ കടത്തിവിട്ടു. അങ്ങേയറ്റം പ്രയാസകരമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും അവന്റെ ജീവിതത്തിൽ അരങ്ങേറിയെങ്കിലും അന്വേഷിച്ച് പുറകെ ചെല്ലുന്ന ഒരു ദൈവകൃപ നമ്മൾ അവിടെ കാണുന്നുണ്ട്. കടലിലേക്ക് എറിയപ്പെട്ടപ്പോഴും തന്റെ പ്രിയ ദാസനെ, തന്റെ പ്രിയ മകനെ, തന്നെ അന്വേഷിക്കുന്ന, തന്നെ വിളിക്കുന്ന ഈ എബ്രായക്കാരനെ ആഴിയുടെ ആഴങ്ങളിലേക്ക് മുങ്ങിപ്പോകുവാൻ ഇടവരാതെ അവനെ അതിൽ നിന്നും രക്ഷിക്കുവാൻ ഒരു മഹാ മത്സ്യത്തെയാണ് ദൈവം ഒരുക്കിയിരിക്കുന്നത്. ഇതിൽ കൂടുതൽ എന്താണ് ദൈവം ചെയ്യേണ്ടത്? കടലിൽ വീഴുന്ന ഒരുവനെ രക്ഷിക്കുവാനായിട്ട് ദൈവം വേറെ ഏത് മാർഗമാണ് ചെയ്യേണ്ടത്? അതുകൊണ്ട് കടലിൽ നീന്തി കളിക്കുവാനായിട്ട് പറ്റുന്ന ഒരു മഹാ മത്സ്യത്തിനെ തന്നെ ഒരുക്കി വെക്കുകയും അതിന്റെ വയറ്റിൽ അവനെ സംരക്ഷിക്കുകയും ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് അവനെ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കാണുന്നുണ്ട് നിനവായക്കാരെ കുറിച്ച് നമ്മളിവിടെ കാണുന്നു. വിജാതീയരാണ്, ദൈവത്തെ അറിയുന്നവരല്ലേ, ദൈവത്തെ കുറിച്ച് കേട്ടിട്ടില്ല. മറ്റുള്ള ദൈവങ്ങളെ ആരാധിക്കുന്നവരോ ഭജിക്കുന്നവരോ ഒക്കെ ആയിരിക്കാം. എന്നിരുന്നാലും അവരുടെ പാപത്തിന്റെ കാഠിന്യം ദൈവസേനത്തിൽ എത്തിയപ്പോൾ ദൈവം അവരെ നശിപ്പിക്കുവാനായിട്ട് ആഗ്രഹിച്ചു. അപ്പോഴും ദൈവത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു സ്നേഹമുണ്ട്, ഒരു കരുതലുണ്ട്, കരുണയുണ്ട്. അവരൊന്ന് മാനസാന്തരപ്പെട്ട് വരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവരെ നശിപ്പിക്കേണ്ട, അവർക്ക് രക്ഷപ്പെടുവാനായിട്ടൊരു അവസരം കൊടുക്കണം. അതിനൊരു മുഖാന്തരം ഉണ്ടാകണം. ദൈവകൃപയെക്കുറിച്ചും മാനസാന്തരത്തിനെ കുറിച്ചും അവരോട് സംസാരിക്കുവാനായിട്ട് ഒരാളിനെ ദൈവം കണ്ടുപിടിച്ചയക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പുറകെ നമ്മളെ അന്വേഷിച്ചു വരുന്ന ഒരു ദൈവ സ്നേഹത്തിനെ കുറിച്ച് കൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് യോനയുടെ പുസ്തകം. അതിന് ദൈവത്തിന് യഹൂദനെന്നോ യവനെന്നോ ഉള്ള വ്യത്യാസമൊന്നുമില്ല. എന്നാൽ അവനേക്കാൾ എല്ലാം സുഹൃതിയായി ഈ പുസ്തകത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഭാഗം എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു ആശയം എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ നിനവാക്കാരുടെ ദൈവ ഭക്തിയാണ്, ദൈവ ഭയമാണ്. അനേക പ്രവാചകന്മാർ നമ്മുടെ പഴയ നിയമ പുസ്തകങ്ങളിലുണ്ടല്ലോ, വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും ഒക്കെ ഉണ്ട്. എത്ര സുദീർഘമായിട്ടുള്ള പ്രവചനങ്ങൾ നടത്തിയിട്ടുള്ളവരുണ്ട്, എത്ര സുദീർഘമായിട്ടുള്ള അധ്യായങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ യോന പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ നോക്കുമ്പോൾ പ്രവചനം ഒരു ചെറിയ വാക്യം മാത്രമേ ഉള്ളൂ, ഒരു ചെറിയ വാക്യം. ഇന്നേക്ക് 40 ദിവസം കഴിഞ്ഞാൽ അല്ലെ, ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവെ ഉന്മൂലമാകുമെന്ന് ഘോഷിച്ചു പറഞ്ഞു. ഇത്ര മാത്രമേ ഉള്ളൂ, ഇത് മാത്രമേ യോന പ്രവാചകൻ പ്രസംഗിച്ചുള്ളൂ, ഒരു ചെറിയ വാക്യം മാത്രം. പക്ഷെങ്കിൽ ഉണ്ടായ അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ യോനയെ തിരിച്ചറിഞ്ഞു. ഒരു ദൈവപുരുഷനായിട്ടും അവൻ പറയുന്ന വാചകങ്ങൾ അല്ലെങ്കിൽ അവന്റെ വാക്യം അവന്റെ അരുളപ്പാട് സത്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജനം മുഴുവനും, ദേശത്തിലെ ജനം മുഴുവനും, ഇന്നത്തെ ഇറാഖിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് നിനവേ അക്കാലത്ത്, ആ ദേശത്തിലെ ജനം മുഴുവനും ഈ അരുളപ്പാട് സ്വീകരിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ താൻ തന്റെ വഴി വിട്ട്, ദുർമാർഗങ്ങളെ വിട്ട്, വളരെ ഭക്തിയോടുകൂടി ദൈവഭയത്തോടുകൂടി അവരിതുവരെയും കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത യോന എന്ന് പറയുന്ന പ്രവാചകൻ വന്ന് പറയുന്ന ഈ ദൈവത്തെ അവർ ഭയപ്പെടുകയാണ്. അവരൊന്നിച്ചു ചേർന്ന് അവരുടെ ഉള്ളിൽ ദൈവഭയവും ദൈവഭക്തിയും ആളിക്കത്തി. അവരിൽ അനുതാപമുണ്ടായി. അവരിൽ അനുതാപമുണ്ടായപ്പോഴാണ് നമ്മൾ കാണുന്നത് കണ്ണുനീരുണ്ടായി. അവര് രക്തമെടുത്തു, വെണ്ണീറിൽ ഇരുന്നു. രാജാവ് മുതൽ ഈ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. വി ഫൈൻഡ് എ സീരീസ് ഓഫ് റിപ്പന്റൻസ് ഇൻ ദിസ് ബുക്ക്. മൊത്തമായിട്ടാണ് യോനയ്ക്ക് മാനസാന്തരമുണ്ടായി. കപ്പലിൽ ഉണ്ടായിരുന്ന ഒരു ദൈവത്തെ വിളിച്ച് അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നുണ്ട് ദേശത്ത് നിന്ന് ജനങ്ങൾ തിരിഞ്ഞ്, രാജാവ് മാനസാന്തരപ്പെടുന്നു, ആബാലവൃദ്ധ ജനങ്ങള്, കൊച്ചു കുഞ്ഞുങ്ങള്, മൃഗങ്ങള്, കന്നുകാലികള്, എല്ലാത്തിനും മാറ്റമാണ്. ഇങ്ങനെ നമ്മൾ വേറെ എങ്ങും കണ്ടിട്ടില്ല. ഒരു ചെറിയ പ്രസംഗം കൊണ്ട്, ഒരു വാക്യം കൊണ്ട് ഒരു ദേശത്തിന് മൊത്തം മാനസാന്തരം ഉണ്ടാക്കിയതായിട്ട് വേറെ ഒരു പ്രവചന പുസ്തകത്തിലും നമുക്ക് കാണുവാനായിട്ട് പറ്റുന്നില്ല. ഇവിടെ മാത്രമേ ഉള്ളൂ. ഇവരുടെ അനുതാപം കണ്ണുനീരിലേക്കോ മാറിയപ്പോൾ വിനയപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ പ്രീതി അനുസ്യൂതമായിട്ട് അവരിലേക്ക് ഒഴുകി വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യനെ തേടി വരുന്ന ദൈവ സ്നേഹത്തിനെയാണ് നമ്മൾ യോനയുടെ പുസ്തകത്തിൽ കാണുന്നത്. പ്രിയമുള്ളവരെ, മൂന്ന് നോമ്പിന്റെ ദിവസങ്ങൾ നമുക്ക് ഒരു ഒരു സ്കൂളിൽ ബെല്ലടിക്കുമ്പോൾ ഒന്നാമത്തെ ബെല്ല്, ഫസ്റ്റ് ബെല്ല്, സെക്കൻഡ് ബെല്ല് എന്നൊക്കെ പറയുന്നത് പോലെ നമുക്കൊരു ഫസ്റ്റ് ബെല്ലാണ് അല്ലെങ്കിൽ ഒരു വാർണിംഗ് ആണ്. എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ ടൈം വി അവേ പ്രിപ്പയർ ഫോർ ദി ഗ്രേറ്റ് ലെൻത്. വി ആർ ഗോയിങ് ടു എൻറ്റർ ഇൻ ടു ദ ഗ്രേറ്റ് ലെൻത്. കാൽവരി ലക്ഷ്യമാക്കിയുള്ള ഒരു വലിയ തീർത്ഥാടനത്തിന് നമ്മൾ ഒരുങ്ങുവാനായിട്ട് പോകുകയാണ്. നമ്മുടെ രക്ഷകനോട് ചേർന്ന് നമ്മൾ കാൽവരിയിലേക്ക് അനുധാവനം ചെയ്യുന്ന, കാൽവരിയിലെത്തി സൂക്ഷിക്കപ്പെട്ടവനായിരിക്കുന്ന കർത്താവിനെ മാത്രമല്ല, പുനരുത്ഥാനത്തിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ മസ്സലക്കാരത്തിൽ മറിയെ കണ്ട് കാണുന്നത് പോലെ കാണുവാനുള്ള ഒരു വാഞ്ചിയോടുകൂടിയാണ് നമ്മൾ യഥാർത്ഥത്തിൽ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്നത്. ആ ശുശ്രൂഷകളും പ്രാർത്ഥനകളും അനുഷ്ഠാനങ്ങളും ഒക്കെ കഴിയുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. ഒരു രക്ഷയുടെ അനുഭവം, കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ഒരു വലിയ സന്തോഷം നമുക്ക് തരികയാണ്. നമ്മൾ ഈ ആധുനിക ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ വലിയ നോമ്പിലാണെങ്കിലും അതിന് മുന്നോടിയായിട്ടുള്ള ഈ മൂന്ന് നോമ്പിലേക്ക് കാലഘട്ടത്തിൽ നമുക്ക് അനേകം പ്രലോഭനങ്ങളുണ്ട്. നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളെല്ലാം നമ്മളെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളാണ്. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്ന് പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ജഡത്തിൻ്റെതായിട്ടുള്ള അഭിലാഷങ്ങൾ, കണ്ണിനിന്ദകരമായിട്ട് കാണുമ്പോൾ അതിലേക്കുള്ള ആകർഷണങ്ങൾ, അതുപോലെ തന്നെ ജീവനത്തിന്റെ അധികാരത്തിന്റെ അല്ലെങ്കിൽ ഉന്നതിയിലേക്ക് ഉയരുവാനുള്ള നമ്മുടെ താല്പര്യങ്ങൾ, ആഗ്രഹങ്ങൾ, ഇതൊക്കെ സാധാരണമാണ്. പ്രലോഭനങ്ങൾ നമുക്ക് അനേകമുണ്ട്. ആധുനിക ജീവിതത്തില്, പ്രത്യേകിച്ച് ആത്മീയ ജീവിതത്തില് ഈ ഒരു വെല്ലുവിളി ഇല്ലാത്തവരായിട്ട് ആരുമില്ല. എല്ലാവർക്കും ഉണ്ട് ഈ പ്രലോഭനങ്ങളുണ്ട്. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലാകാം എന്ന് മാത്രമേ ഉള്ളൂ. ശരീര മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ജടീകമായിട്ട് ജീവിക്കുന്നവർക്ക് എപ്പോഴും ഉണ്ട്, ജീവിതത്തിൽ മുഴുവനും അവർക്ക് പോരാട്ടങ്ങളുണ്ട്. എന്നാൽ ആത്മീയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഓരോ നിമിഷവും നമുക്കും പോരാട്ടങ്ങൾ അനേകം നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ കർത്താവ് അതിൽ നിന്ന് വ്യത്യസ്തനായിരുന്നില്ല. നമ്മുടെ കർത്താവ് ദൈവസ്ഥനായിരുന്നു എങ്കിലും അവന്റെയും ജീവിതത്തിലുടനീളം ശക്തമായ അല്ലെങ്കിൽ രൂക്ഷമായ തീവ്രമായ ഈ പ്രലോഭനങ്ങൾ ജീവിതത്തിൽ കർത്താവിനും ഉണ്ടായിരുന്നുവെന്ന് നാം തിരിച്ചറിയണം. എന്നാൽ നാം പലപ്പോഴും പരാജയപ്പെട്ടു പോകും. സാത്താൻ നമ്മളെ കീഴ്പ്പെടുത്തിപ്പോകും. നമ്മുടെ മോഹങ്ങളും താല്പര്യങ്ങളും നമ്മൾ അതിൽ വീണു പോവുകയും നമ്മൾ പാളിച്ചുകൾ നമ്മുടെ ജീവിതത്തിൽ വരികയും ചെയ്യും. നമ്മുടെ കർത്താവിന് നമ്മളെക്കാട്ടിലൊക്കെയും വളരെ പതിനായിരക്കണക്കിന് കഠിനമായിട്ടുള്ള പ്രലോഭനങ്ങൾ നേരിടേണ്ടി വന്നെങ്കിലും അവൻ അവയൊക്കെ അതിജീവിച്ചത് പ്രത്യേകമായിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ്. അതാണ് നമുക്ക് തിരിച്ചറിയേണ്ടത്. നോമ്പില് കർത്താവിന് അനേകം പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. വിശ്വാസികളെയും പാപികളെയും ഒന്നും മാത്രമല്ല പിശാച് എപ്പോഴും പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവിശ്വാസികളെയും പാപികളെയും മാത്രമല്ല, വിശ്വാസികളെയും ഭക്തരായിട്ട് ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന സകലരെയും സാത്താൻ എപ്പോഴും ശല്യപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ പരീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഒരു ചെറിയ ചിന്താ ധ്യാനത്തിന് വേണ്ടി ഞാൻ നമ്മുടെ കർത്താവ് നേരിടുന്ന പരീക്ഷണങ്ങളിൽ ഒന്നാമത്തേത് മാത്രം, ഏതാനും മിനിറ്റുകൾ മാത്രം ഒന്ന് ചിന്തിക്കുന്നതിന് വേണ്ടി എടുക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. ശുദ്ധമുള്ളവനായ മത്തായി സ്ലീഹയുടെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ ആദ്യത്തെ ഭാഗം. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. അതിനവൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നുവെന്ന് എഴുതിയിരിക്കുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ നമ്മൾ 2-ാമത്തെയും 3-ാമത്തെയും പരീക്ഷണങ്ങളാണ് കാണുന്നത്. 1-ാമത്തെ പ്രലോഭനമാണ്. 1-ാമത്തെ പ്രലോഭനം, ഈ പ്രലോഭനമൊക്കെ തുടങ്ങുമ്പോൾ അതിനൊരു പശ്ചാത്തലമാണ്, അതിനൊരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കാണാം. എന്താണ് എന്ന് ചോദിച്ചാൽ കർത്താവിന്റെ നാമോദീസ് ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് കർത്താവിന്റെ ജീവിതത്തില്. പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് മാനിഫെസ്റ്റേഷൻ ഓഫ് ദി ഹോളി ട്രിനിറ്റി അറ്റ് ദി ടൈം ഓഫ് ദി ബാപ്റ്റിസം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പിതാവാം ദൈവത്തിന്റെ അരുളപ്പാട്, ഇവൻ എന്റെ പ്രിയപുത്രനാകുന്നു എന്നുള്ള പിതാവിന്റെ ടെസ്റ്റിമണി സാക്ഷ്യം നമ്മൾ ഒന്നാമതായിട്ട് കേൾക്കുന്നുണ്ട്. പുത്രൻ തമ്പുരാൻ തലകുനിച്ച് യോർദാനിൽ തനക്കിനെ വെളിപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്നു. പരിശുദ്ധരുഹയുടെ ഇൻഡ്വെല്ലിംഗ് അല്ലെങ്കിൽ അധിനിവേശം അല്ലെങ്കിൽ ആവാസം നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ തൃത്വത്തിന്റെ പരിപൂർണമായിട്ടുള്ള ഒരു ഒരു വെളിപ്പാട് നമ്മൾ അവിടെ കാണുകയാണ്. ഒരു വലിയ സംഭവമാണ്. പിതാവാം ദൈവം പറയുകയാണ് ലോകത്തിന്റെ മുമ്പിൽ, യോഹന്നാനും അവന്റെ ശിഷ്യന്മാരും അനേകം ജനങ്ങളും എല്ലാം നിൽക്കുമ്പോൾ ഇവൻ എന്റെ പ്രിയപുത്രൻ മാമ എന്ന് പിതാവാം ദൈവം സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്യുകയാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, കർത്താവിന് എന്തൊരു സന്തോഷമായി കാണും. അതാ എന്റെ പിതാവ് പറഞ്ഞില്ല, എല്ലാവരും കേൾക്ക്, ഞാൻ ഇനിയൊന്നും വെളിപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ, ഞാൻ ദൈവപുത്രനാണ് എന്ന സ്വർഗത്തിൽ നിന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. ഇനി എനിക്ക് എന്താ ആവശ്യം? ഒരു വലിയ പദവി എനിക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് ന്യായമായിട്ട് ചിന്തിക്കാം. നമ്മളാണെങ്കിൽ നമ്മളെ ആരെങ്കിലും ഒക്കെ ഒന്ന് കൺസാക്ടിൽ ചെയ്യുകയാണെങ്കിൽ, ഒരു പരീക്ഷയിൽ നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥാനം ലഭിക്കുമ്പോഴൊക്കെ നമുക്കൊരു സന്തോഷം ഉണ്ടാകാറില്ലേ? ഇവിടെ എന്നെ കുറിച്ച് മറ്റുള്ളവരൊക്കെ അറിഞ്ഞല്ലോ എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. ഞാൻ തന്നെ പറയേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അച്ഛൻ എന്നെ പരിചയപ്പെടുത്തി, അല്ലെ ഭദ്രാസനത്തിൽ ഞാൻ അറിയപ്പെടുന്നു, സഭാതലത്തിൽ അറിയപ്പെടുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറില്ല. എന്ന് പറഞ്ഞതുപോലെ കർത്താവിന് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് സന്തോഷിക്കാമായിരുന്നു. ഇതാണ് ഒരു പശ്ചാത്തലം. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നുണ്ട് കർത്താവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി കൊണ്ടുപോകുകയാണ്. അത് കഴിഞ്ഞ് ഈ വലിയൊരു സന്തോഷത്തിന്റെ മുഹൂർത്തത്തിൽ അങ്ങനെയൊന്ന് കർത്താവിനെ ഇരുത്തുകയല്ല. ദൈവാത്മാവ് അല്ലെങ്കിൽ ആത്മാവ് കർത്താവിനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. മരുഭൂമിയിൽ കൊണ്ടുപോയി കഴിഞ്ഞ് നമ്മൾ അവിടെ കാണുന്നുണ്ട് 40 പകലും 40 രാവും, ദി പെർഫെക്റ്റ് 40 ഡേയ്സ്. ദേർ ഇസ് നോ ഇന്റർവൽ, നോ ബ്രേക്ക് ഫോർ ദിസ്. 40 രാവും 40 പകലും എന്ന് പറഞ്ഞാൽ പരിപൂർണമായിട്ട് 40 ദിവസം കർത്താവ് അവിടെ ഉപവസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയായിരിക്കും. ഒന്ന് ചിന്തിച്ചു നോക്കി, മരുഭൂമിയിലെ ഉപവാസത്തിന്റെ പ്രത്യേകത എന്താ? ഇപ്പൊ ഞാൻ ഇന്ന് 4 മണി വരെ ഉപവസിക്കുന്നു. 4 മണിയാകുമ്പോ എന്റെ ഭാര്യ പറയുന്ന വെച്ചാ, ക്ഷീണമൊക്കെ ആയില്ലേ, ഒരു കട്ടൻ കാപ്പി കുടിക്കുന്നു എന്ന് ചോദിച്ചാൽ 100 വട്ടം ഞാൻ സമ്മതിച്ചിട്ട് പറയും, ആ ഇട്ട് വെച്ചിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നീ എടുത്തോളാം പറയും. കാരണം ഇത് അവൈലബിൾ ആണ്. കർത്താവ് മരുഭൂമിയിലാണ്. അവിടെ വെള്ളമില്ല, ഭക്ഷണമില്ല, മിണ്ടാൻ ഒരു വ്യക്തിയില്ല. ഏകാന്തതയിൽ ഇരുന്നുള്ള കർത്താവിന്റെ ഉപവാസത്തിന്റെ ഇന്റൻസിറ്റി, അതിന്റെ തീക്ഷ്ണത, അതിന്റെ ഗാംഭീര്യം, കാഠിന്യമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ട് വരണം. ഒരുതുള്ളി വെള്ളം നാക്കിൽ തോടാതെ, ഒരല്പം എന്തെങ്കിലും ഭക്ഷിക്കാതെ, ആരെങ്കിലും ഒന്ന് കണ്ടോ മിണ്ടാതെ, ഏകാന്തയിൽ 40 ദിവസം കാഠിന്യമേറിയ ചൂടുള്ള മരുപ്പച്ചയിൽ അല്ലെങ്കിൽ പച്ചത്തലത്തില്ലാത്ത മരുഭൂമിയിൽ കർത്താവ് കഴുകി, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ അവൻ ആത്മശക്തി കൊണ്ട് നിറഞ്ഞു. കാരണം ഈ 40 ദിവസത്തെ ഉപവാസത്തിലൂടെ ആഗിച്ചെടുക്കുന്ന ശക്തി എന്ന് പറയുന്നത് ഒരു നിമിഷത്തേക്കോ ഒരു ദിവസത്തേക്കോ ഒന്നും ഉള്ളതല്ല. തന്റെ പരസ്യ ശുശ്രൂഷയിലുടനീളം അതിന്റെ തിളക്കമുണ്ടാകണം, അതിന്റെ അനുഭവം ഉണ്ടാകണം. അതോടൊപ്പം തന്നെ തന്റെ മുമ്പിലുള്ള വലിയൊരു വെല്ലുവിളിയുണ്ട്. സർവലോകത്തിന്റെ പാപം ചുമന്നുകൊണ്ട് കാൽവറിയിലേക്ക് കയറുമ്പോൾ പ്രലോഭനങ്ങൾ എത്ര ഉണ്ടായാലും കുരിശാണ് തന്റെ മുമ്പിലുള്ളത്. ജീസസ് കെയിം ടു ഡൈ എന്ന് പറയാറുണ്ട്. കർത്താവ് മരിക്കാൻ വേണ്ടി വന്നവന് അതിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ ഇടയാകാതെ അതിനെ താൻ വഹിച്ചെങ്കിൽ മാത്രമേ തന്റെ പിതാവ് തന്നെ അയച്ച ആ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. അപ്പൊ അതിനുവേണ്ടിയുള്ള ആത്മീയ ശക്തി ചാർജിങ്ങാണ് ഈ 40 ദിവസം കർത്താവ് നടത്തുന്നത്. അതാണ് പരമമായിട്ടുള്ള ഒരു ലക്ഷ്യം. അതിന്റെ ഇടയ്ക്ക് കർത്താവ് അനേക കാര്യങ്ങളെ സൗഖ്യമാക്കുന്നുണ്ട്, അനേക മത്സരങ്ങളൊക്കെ കർത്താവ് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നുണ്ട് ഈ ഒരു വ്യക്തി ഉപവാസം കഴിഞ്ഞ് അല്പനിറവിലാണ് കർത്താവ് ഇങ്ങനെ ഭയങ്കര ചൈതന്യം ശക്തി പ്രാപിച്ചുകൊണ്ട് കർത്താവ് ഇറങ്ങി വരുമ്പോൾ സാത്താൻ അവന്റെ മുമ്പിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ നോക്കിയപ്പോൾ ആത്മാവിൽ അവനെ തൊടാൻ പറ്റത്തില്ല, ആത്മീയമായ ഒരു കാര്യം എറിഞ്ഞിട്ടുകൊണ്ട് അവനെ കീഴ്പ്പെടുത്താനായിട്ട് പറ്റുകയില്ല. നോക്കിയപ്പോൾ 40 ദിവസത്തെ ഉപവാസത്തിൽ വിശന്ന് ദാഹിച്ചിരിക്കുന്ന കർത്താവിനെയാണ് സാത്താൻ കാണുന്നത്. അപ്പോൾ കർത്താവിന്റെ മുമ്പിൽ കാണുന്ന സകല കല്ലുകളും അപ്പമായി തീർന്നാൽ അപ്പമായി തീരുവാനായിട്ട് ആഗ്രഹിച്ചു പോകും. എല്ലാ കല്ലുകളും അപ്പമായി തീരുവാനായിട്ട് ആഗ്രഹിച്ചു കുതിച്ചു പോകുന്ന ഒരു സമയമാണ്. നമ്മളെ സംബന്ധിച്ച് ഒരു മുറി അപ്പമെങ്കിലും കിട്ടാൻ നമ്മൾ ആഗ്രഹിച്ചു പോകുന്ന ഒരു നിമിഷമാണ്. ഈ സമയത്താണ് സാത്താൻ കർത്താവിനോട് പറയുന്നത്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാനായിട്ട് പറയുകയാണ്. നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറയുകയാണ്. അവിടെയും ഒരു വെല്ലുവിളിയാണ്. നീ ദൈവപുത്രനെങ്കിൽ അതൊരു ഒരു ഒരു കണ്ടീഷൻ വെച്ചാണ് സാത്താൻ സംസാരിക്കുന്നത്. ഒരു കണ്ടീഷണൽ ക്ലോസ് അവിടെ കാണുന്നത്. നീ ദൈവപുത്രനല്ലേ? തീർച്ചയായിട്ടുമാണ്. കർത്താവിനത് ബോധ്യപ്പെട്ടു, കർത്താവിനത് വെളിപ്പെടുത്തി പിതാവ് കൊടുത്തു, പിതാവ് അത് സാക്ഷ്യപ്പെടുത്തി കൊടുത്തു ലോകത്തിന്റെ മുമ്പിൽ. അവൻ ദൈവപുത്രനാണ്. കർത്താവിന് എന്തും പറ്റും, കാരണം താൻ പിതാവിനോട് തുല്യനാണ്. സകല സൃഷ്ടികളുടെയും ഉടയവനാണ്. സകല സൃഷ്ടികളും അവനെ കൂടാതെ ഉളവായതൊന്നുമില്ല. അങ്ങനെയുള്ള കർത്താവ്, തന്നെത്താനെ കർത്താവിന് ബോധ്യമുണ്ട് താൻ ആരാണ് എന്ന്. ആ കർത്താവിനോട് സാത്താൻ ഇളക്കി ചോദിക്കുകയാണ്, നീ ദൈവപുത്രനെങ്കിൽ. അപ്പോൾ ആ ചോദ്യം കേൾക്കുമ്പോൾ, ഞാൻ ദൈവപുത്രനാണോ എങ്ങനെ ഒന്ന് തെളിയിക്കുന്ന ഇവനോട്, എന്ന ഇവൻ പറഞ്ഞതൊന്ന് ചെയ്തേക്കാം എന്ന് വിചാരിച്ച് കർത്താവ് ഈ കല്ലിനെ അപ്പമാക്കുവാനായിട്ട് തുനിഞ്ഞേക്കാമെന്ന് സാത്താൻ വിചാരിച്ചു. ഇങ്ങനെയാണ് നമ്മളിലേക്കും പരീക്ഷണങ്ങൾ വരുന്നത്. സാത്താൻ അറിയാം നമ്മുടെ ബലഹീനതകൾ. ഓരോരുത്തരുടെയും ബലഹീനതകൾ സാത്താൻ വളരെ വ്യക്തമായിട്ട് അറിയാം. അങ്ങനെയാണ് ഇട്ടുതരുന്നത്. നിനക്ക് ഇനി ഇന്ന് കഴിവുണ്ട്, നിനക്ക് നല്ല സൗന്ദര്യമുണ്ടല്ലോ, ആരും നിന്നെ കണ്ടാൽ ആകർഷിച്ചു പോകും. എന്നാ പിന്നെ നിനക്കൊന്ന് നോക്കിക്കൂടെ, അല്ലെ നിന്നെ ആരെങ്കിലും ഒന്ന് നോക്കിക്കൂടെ, നിനക്ക് ഒത്തിരി കഴിവുണ്ടല്ലോ, ഏതെല്ലാം രീതിയും നിനക്ക് ധനം ഉണ്ടാക്കാൻ പറ്റും, നിനക്ക് ആ മാർഗങ്ങളൊക്കെ ഒന്ന് അവലംബിച്ചുകൂടെ. ഇങ്ങനെ നമ്മുടെ ബലഹീനതകളും നമ്മുടെ കഴിവുകളും ഒക്കെ മനസ്സിലാക്കിയാണ് ഓരോ തന്ത്രങ്ങളുമായിട്ട് എപ്പോഴും സാത്താൻ നമ്മൾ പുറകെ കൂടുന്നത്. ഇവിടെ കർത്താവിന്റെ പുറകെ അങ്ങനെ തന്നെയാ സാത്താൻ പറഞ്ഞു, നീ ദൈവപുത്രനെങ്കിൽ. അപ്പൊ കർത്താവിനെ തെളിയിക്കാനായിട്ട് ശ്രമിച്ചു പോയെങ്കിൽ അവനവിടെ സാത്താന്റെ മുമ്പിൽ ആദ്യമായിട്ട് വീഴുക. ഇവിടെ വീണാൽ പിന്നെ തന്റെ മുമ്പിലുള്ള പരമമായിട്ടുള്ള ഒരു വലിയ ലക്ഷ്യമാണ്. ആ കാൽവറിയിലെ പരമയാഗത്തിൽ നിന്നും സാത്താൻ അവനെ തള്ളി മാറ്റിയേനെ. ഇതൊക്കെ മുമ്പിൽ കണ്ട കർത്താവ് നമ്മളെ കാണുന്നുണ്ട്. തന്റെ മറുപടി കൊണ്ട് സാത്താനെ തോൽപ്പിക്കുകയാണ്. മരുഭൂമിയെ കുറിച്ച് നമുക്കറിയാം. മരുഭൂമിയുടെ വാസം പലപ്പോഴും നമുക്കൊക്കെ ഉണ്ടായി എന്ന് വരാം. ഏകാന്തത ചിലപ്പോഴൊക്കെ ഒറ്റപ്പെട്ടു എന്ന് വരാം. കൂടെ നിന്നവര് നമ്മളെ വിട്ടുപോയി എന്ന് വരാം. മറുതലിച്ചു നിന്നുവരെ നമുക്ക് നെഗറ്റീവായിട്ട് കൂടെ നിന്നവര് സംസാരിച്ചു എന്ന് വരാം. തള്ളിപ്പറഞ്ഞു എന്ന് വരാം. അപമാനിച്ചു എന്നൊക്കെ വരാം. മരുഭൂമിയുടെ അനുഭവത്തിലൊക്കെ നമ്മൾ കടന്നു പോകും. പക്ഷെ മരുഭൂമിയുടെ അനുഭവത്തിലൊക്കെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് നാം ആരാണ് എന്നും നമുക്ക് എന്ത് ശക്തിയുണ്ട് എന്നും എപ്രകാരം നമുക്ക് ഈ വെല്ലുവിളികളെയൊക്കെ അതിജീവിക്കുവാനായിട്ട് പറ്റുമെന്നും നമ്മൾ തിരിച്ചറിയുന്നത്. ആ ഒരു ഏകാന്ത അനുഭവമൊക്കെ നമുക്ക് ഉണ്ടാകണം. അതിലൂടെ ഉരുത്തിരിഞ്ഞെങ്കിൽ മാത്രമേ ഈ ലോകത്തിന്റെ പരീക്ഷണങ്ങളെയും പ്രതിസന്ധികളെയും പ്രയാസങ്ങളൊക്കെ അതിജീവിക്കുവാൻ നമുക്കും പറ്റുകയുള്ളൂ. കഷ്ടപ്പെടലുകളും ഇഷ്ടപ്പെടുത്തലുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഉണ്ടാകണം. കർത്താവിന്റെ ഈ 40 ദിവസത്തെ ഉപവാസം കർത്താവിനെ ഒത്തിരി അതിനെ സഹായിച്ചു. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധനായിരിക്കുന്ന പൗലോസിലിയായ മാനസാന്തരത്തിന് ശേഷം ആദ്യമായിട്ട് അറേബ്യയിൽ പോയി അവിടെ 3 വർഷക്കാലം ഒരു പ്രദേശത്തേക്ക് പോയി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാൻ സ്നാപകനാണെങ്കിലും തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിനൊക്കെ മുമ്പായിട്ട് മരുഭൂമിയിലായാലും പശുക്കളിയും തേനും ഒക്കെ പശിച്ച് അവൻ തോൽ വസ്ത്രവും തരച്ചുകൊണ്ട് മരുഭൂമിയിൽ കൂടെ നടന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഇതൊക്കെ ദൈവസന്നിധിയിൽ മനുഷ്യരെ രൂപാന്തരപ്പെടുത്തി എടുക്കുന്ന ഒരനുഭവമാണ്. കർത്താവിന്റെ പരീക്ഷണങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, പഴയ നിയമത്തിൽ ഇസ്രായേലിനും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കർത്താവിന്റെ മാമോദീസയ്ക്ക് ശേഷമാണ് ഈ പരീക്ഷണങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെയാണ് ഇസ്രായേൽ മക്കള് മരുഭൂമിയിൽ നിന്ന് അവര് ഫറവോന്റെ അടിമത്തത്തിൽ നിന്നും ചെങ്കടൽ കടന്നു. വെള്ളത്തിൽ കൂടി വെള്ളം തുറന്ന നിലത്തുകൂടി അവർ കടന്ന് അപ്പുറത്ത് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നടക്കുമ്പോഴാണ് പിന്നീടാണ് അവർക്ക് പരീക്ഷണങ്ങൾ. അപ്പത്തിനെ ചൊല്ലി അവർ വടക്കുണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾ ഇസ്രായേൽ നാട്ടിലായിരുന്ന കാലത്ത് ഞങ്ങൾ ഇറച്ചി കലങ്ങളുടെ അടുപ്പിലിരിക്കുകയും തൃപ്തിയാകുമെന്ന ഭക്ഷണം കഴിക്കുകയും ചെയ്ത ഇസ്രായേൽ ദേശത്ത് വെച്ച് തന്നെ യഹോവയുടെ കയ്യാൽ നിങ്ങൾ മരിച്ചുവെങ്കിൽ കൊള്ളായിരുന്നുവെന്ന് അവർ പറയുന്നുണ്ട്. അങ്ങനെയുള്ള പ്രലോഭനങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ട്. പക്ഷെങ്കിൽ അവിടെയൊക്കെ അവരെ പരാജയപ്പെടുകയാണ്. അങ്ങനെയുള്ള പ്രലോഭനങ്ങളൊക്കെ വന്ന് അവർക്ക് യഹോവയ്ക്കും മോശയ്ക്കും അഹറോനുമൊക്കെ ഇതിനായിട്ട് പുറകുറക്കുകയും അനേക നാശങ്ങൾ പാളയത്തിലേക്ക് വരികയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഏദൻ തോട്ടത്തിൽ വെച്ചും പ്രലോഭനമുണ്ടായി. ഹവ്വായിക്ക് ഇതുപോലെ തന്നെ പ്രലോഭനമുണ്ടായി. അവർ ശകലം തിന്നുവാൻ നല്ലതാണെന്ന് കണ്ടു, കാണുവാൻ ഭംഗിയുള്ളതാണ്, ജ്ഞാനം പ്രാപിക്കുവാനായിട്ട് കാമ്യമാണ് എന്ന് സ്ത്രീ കണ്ട് ഫലം പറിച്ച് തിന്നുവെന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ പ്രലോഭനങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, എപ്പോഴാണ് ഈ പ്രലോഭനങ്ങൾ നമ്മൾ വീണു പോകുന്നത് എന്നുകൂടി നമ്മളൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഹവ്വായിക്ക് പ്രലോഭനം സാത്താൻ അവിടെ അടുക്കൽ വന്നപ്പോൾ ആദാം അവളുടെ കൂടെയില്ല. അവളെ തെറ്റിതിരുത്തുവാനും അവളെ കൊണ്ട് സാത്താന്റെ വലയിൽ വീഴാതെ അവളെ രക്ഷിക്കുവാനും ആദാം അവിടെ അടുക്കൽ ആ സമയത്തില്ല. അവൾ തനിയെ ഇരുന്നപ്പോഴാണ് സാത്താൻ ഹവ്വായെ ആക്രമിക്കുന്നത്, പരാജയപ്പെടുത്തുന്നതുമില്ല. അതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട് പത്രോസ് ഗുരുവിനെ തള്ളി പറയുന്നു. കർത്താവിന്റെ കൂടെ നടന്ന് സകലതും കണ്ടറിഞ്ഞ് അവന്റെ സകല ദൈവികമായിട്ടുള്ള ശക്തികൾ വെളിപ്പെട്ട് കണ്ടവനായിരിക്കുന്ന പത്രോസാ കടലിങ്ങിൽ നടന്ന് അവന്റെ കരങ്ങൾ പിടിച്ച് നൃത്തം ചെയ്ത പത്രോസിനെ നമുക്കറിയാം. എന്നാൽ ആ പത്രോസ് പോലും കർത്താവിനെ ഒന്ന് മാറി അവന്റെ സന്നിധിയൊക്കെ വിട്ട് മറ്റുള്ളവരുടെ സന്നിധിയിലേക്ക് ചെന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരവനെ, ഇവനും അവന്റെ കൂട്ടത്തിലുള്ളവനല്ലേ, നീയും അവന്റെ കൂടെ നടന്നവനല്ലേ, ഞങ്ങളും ഇനി അവരെ വെച്ച് കണ്ടുപോലെ എന്നൊക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് പത്രോസും അവനെ അറിയുന്നില്ല 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 എന്ന് മാറ്റി പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ പ്രലോഭനങ്ങളിൽ വീഴാനുള്ള സാധ്യത എപ്പോഴും നമ്മുടെ കൂട്ടത്തിലുണ്ട്. മരുഭൂമിയിൽ ഇസ്രായേലിന്റെ പ്രലോഭനം ഉണ്ടായി, ഒരു പരാജയപ്പെട്ടു, അതുപോലെ തന്നെ ഹവ്വ പരാജയപ്പെട്ടു. എന്നാൽ നമ്മുടെ കർത്താവ് ഈ പരാജയത്തിലേക്കല്ല പോകുന്നത്, അവൻ വിജയിക്കുകയാണ്. കർത്താവിന്റെ മറുപടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നത് എഴുതിയിരിക്കുന്നു. അപ്പമില്ലെങ്കിൽ വേറൊരു മാർഗം ദൈവം നമുക്ക് തരും എന്നുള്ളതാണ് ഈ വാക്യം നമ്മളെ സൂചിപ്പിക്കുന്നത്. അപ്പം മാത്രമല്ല, ഈ അപ്പത്തിന്റെ സ്ഥാനത്ത് നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭക്ഷണമാണ്, വസ്ത്രം, പാർപ്പിടമോ മറ്റു ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായതാണ്. പക്ഷെ ഇതുകൊണ്ടൊന്നും മാത്രമല്ല, ഇതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് ദൈവത്തിന് നമ്മളെ പോറ്റി പുലർത്തുവാൻ, നമ്മളെ വഴി നടത്തുവാൻ അവന് അനേക മുഖാന്തരങ്ങളുണ്ട്. സാത്താനോടതാണ് കർത്താവ് മറുപടി നൽകുന്നത്. വേറെ മാർഗം ദൈവത്തിനുണ്ട്. അവൻ അസാധ്യമായിട്ട് ഒരു കാര്യവുമില്ല. അവന്റെ വചനം അത് ജീവനുള്ള വചനമാണ്, ചൈതന്യം നൽകുന്ന വചനമാണ്, ജീവിപ്പിക്കുന്ന വചനമാണ്. ഈ അപ്പം തിന്നില്ലെങ്കിലും ഈ കല്ലിനെ അപ്പമാക്കി പശിച്ചില്ലെങ്കിലും അവന് ജീവിക്കാനായിട്ട് പറ്റും. കാരണം അതിനു മാത്രമുള്ള ആത്മീയ ശക്തി അവൻ ആർജിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദൈവവചനം അത് നമ്മളെ ജീവിപ്പിക്കുന്നതാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം ഏത് പ്രതിസന്ധികളിലും. അതുകൊണ്ടാണ് പരിശുദ്ധനായിരിക്കുന്ന പൗലോസിലേ പറയുന്നുണ്ട്, ഏത് ഹൃദയത്തിലേക്ക്, ഹൃദയത്തിന്റെയും ആഴത്തിലേക്ക് ചെല്ലുവാനായിട്ട് പറ്റുന്ന മൂർച്ചയേറിയ വാളാണ് ദൈവവചനം എന്ന് പറയുന്നുണ്ട്. ഏത് അസാധ്യമെന്ന് നമ്മൾ വിചാരിക്കുന്ന, എത്ര മാറ്റമുണ്ടാകത്തില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന വ്യക്തികൾക്കും മാറ്റമുണ്ടാക്കുവാൻ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ അനേകരം നമ്മൾ കണ്ടിട്ടുണ്ട്. വലിയ മദ്യപന്മാരായിട്ട് ഒരിക്കലും രക്ഷപ്പെടുത്തില്ല, നശിച്ചു പോകും എന്നൊക്കെ വിചാരിച്ച് നമ്മൾ കണ്ടിട്ടുള്ള ഗൾഫ് നാടുകളിലും നമ്മുടെ നാട്ടിൽ കേരളത്തിലും ഇവിടെയുമൊക്കെ ആയിക്കൊള്ള അനേകം പേരുണ്ട്. പല രീതിയിലും നശിച്ചു പോകും, ഒരിക്കലും രക്ഷപ്പെടുത്തില്ല എന്ന് വിചാരിച്ചിരുന്നവരൊക്കെ ഒരു പ്രസംഗം കേട്ട്, ഒരു പാട്ട് കേട്ട്, വേദപുസ്തകത്തിന്റെ ഒരു കടി വായിച്ച് മാനസാന്തരപ്പെട്ട് നല്ല രീതിയിൽ ഭാഷ്യത്തോടുകൂടി അനേകരുടെ മുമ്പിൽ പ്രാഗൽഭ്യത്തോടുകൂടി ഭാഷ്യം പറയുന്ന അനേകരം നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ആത്മീയ പോരാട്ടത്തിൽ ഒരു വലിയ ആയുധമാണ് ദൈവത്തിന്റെ വചനം. ആത്മീയ ജീവിതത്തിൽ ഒരു വലിയ ആയുധമാണ്, ശക്തിയാണ് ദൈവവചനം. അത് അപ്പത്തിന് പകരമായിട്ട് എപ്പോഴും നമുക്ക് പര്യാപ്തമാണ് എന്ന് നമ്മളെപ്പോഴും ചിന്തിക്കണം. എന്റെ വാക്കുകളെ ഞാൻ ഇവിടെ ഉപസംഹരിക്കുകയാണ്. പരിശുദ്ധനായിരിക്കുന്ന പത്രസിലെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന എപ്പോഴും നമ്മൾ ഉണർന്നിരിക്കും. കാരണം ഉപയോഗിയായിരിക്കുന്ന പിശാച സിംഹം പോലെ നമ്മളെ വരുമാനായിട്ട് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. കർത്താവിന്റെ മറുപടി നമുക്കും ഒരു ശരണമായി തീരട്ടെ. അനുഗ്രഹപൂർണമായ ഒരു നോമ്പിന്റെ എല്ലാ അനുഭവങ്ങളും എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഉപസമർപ്പിക്കുന്ന ദൈവം നമ്മളെ സമൃദ്ധിയായിട്ട് വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.
വളരെ ശ്രേഷ്ഠമായ ഒരു ചിന്തയാണ് നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. പ്രത്യേകിച്ച് 3 ദിവസത്തെ ഈ നോമ്പില് യോനയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് നിലവിലെ ജനങ്ങളിൽ ഉണ്ടായ ആ ശക്തമായ മാറ്റം, അവരനുഷ്ഠിച്ച അനുതാപവും പ്രാർത്ഥനയും, അനുതാപം ദൈവശ്രദ്ധിക്കുകയും അവർക്ക് സമഗ്രമായ വ്യതിയാനം ഉണ്ടാവുകയും രൂപാന്തരം പ്രാപിക്കുകയും ചെയ്ത ആ വലിയ സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ട് പ്രിയപ്പെട്ട അച്ഛൻ നല്ല വളരെ ശ്രദ്ധേയമായ ചിന്ത പകർന്നു തന്നു. അതോടൊപ്പം തന്നെ നോമ്പും ഉപവാസവും പ്രാർത്ഥനയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സാധ്യതയാണെന്നുള്ളൊരു തിരിച്ചറിവ്, അതുപോലെ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു പാട്ടോ അല്ലെങ്കിൽ പ്രസംഗം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകാൻ തക്കവേണ്ട സാധ്യതയുണ്ട്. പക്ഷെ അതെങ്ങനെ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്നുള്ളൊരു ചിന്തയാണ് പറഞ്ഞു തന്നത്. അതോടൊപ്പം തന്നെ കപ്പലിൽ യാത്ര ചെയ്യുന്ന യോന, യോന ദൈവത്തെ വഹിച്ച ആളാണ്. പക്ഷെ ദൈവത്തെ വഹിച്ച ആളായിട്ടും കപ്പലിൽ ഇറങ്ങി ചെന്ന യോന ആ കപ്പലിലെ ആളുകൾക്ക് മുഴുവൻ പരിഭ്രാന്തി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ദൈവത്തെ ഒന്നും വഹിക്കാതെ, ദൈവത്തെ അറിയാത്ത രാജാവ് ദൈവത്തെ അറിഞ്ഞപ്പോൾ ഒരു രാജ്യത്തിന് മുഴുവൻ ശാന്തി ഉണ്ടാകേണ്ട കോടം ഇടയായി. ഇവിടെയാണ് നമ്മൾ കേൾക്കുന്ന വാക്കിന്റെ ശക്തി എന്ന് പറയുന്നത്. നമ്മളൊക്കെ ദൈവത്തെ വഹിക്കുന്നവരെന്ന് സ്വയം അഭിമാനിക്കുമ്പോഴും പലപ്പോഴും നമ്മൾ നിൽക്കുന്ന ഇടമൊക്കെ ഭയചരിതമായി തീരുന്നതിന്റെ കാരണം ഇവിടെയൊക്കെയോ ദൈവത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെ വീഴുമ്പോഴും നമുക്ക് മാത്രമല്ല ചുറ്റുപാട് നിൽക്കുന്ന ആളുകൾക്ക് ഭയമാണ്. എന്നാൽ ഇവിടെ ദൈവത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്നുവോ അവിടെയൊക്കെയും ശാന്തിയും സമാധാനം ഉണ്ടാകും എന്നുള്ളതാണ് അച്ഛനിൽ നിന്നും നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായത്. അത് വലിയൊരു ആഹ്വാനമായി, വലിയൊരു രൂപാന്തരത്തിനിടയായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അച്ഛനോട് ഒരിക്കൽ കൂടി വളരെ ആത്മാർത്ഥമായ നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുന്നതിന് തൊട്ടു മുമ്പ് ബുധനാഴ്ച മധ്യാഹ്ന നമസ്കാരത്തിന്, നിലവാ നോമ്പിന്റെ ബുധനാഴ്ച മധ്യാഹ്ന നമസ്കാരത്തിന്റെ 3 മണി നമസ്കാരത്തിന്റെ ബോവൂസ, യാക്കോബിന്റെ ബോവൂസ നമുക്ക് ദൈവമുമ്പ സമർപ്പിക്കാം. 200 ഈ നമസ്കാര ക്രമത്തിൽ 239 പേജില് പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ ഈ സമയത്ത് വായിക്കുകയാണ്. പ്രധാനമായിട്ട് നമ്മുടെ ഈ ശുശ്രൂഷയിൽ നിരന്തരം വേദവസം വായിക്കുന്ന ശ്രീമതി ജോളിയുടെ ഫാദർ കഴിഞ്ഞ ദിവസം ദൈവസന്നിധിയിലേക്ക് യാത്രയായി എന്നുള്ള കാര്യം ഒരുപക്ഷെ പലർക്കും അറിയാം. അദ്ദേഹത്തിന്റെ പേര് എം വി ജോർജ് എന്നാണ്. ഫിലാഡൽഫിയ സെന്റ് ഗ്രിഗോറിയസ് പള്ളിയിലെ മെമ്പറാണ് അദ്ദേഹം. നമ്മൾ ഈ സ്ഥിരം വേദവസം വായിക്കുന്ന ഇന്നും ജോളിയാണ് വായിച്ചത്. ശ്രീമതി ജോളിയുടെ പിതാവാണ്. അദ്ദേഹം സുഖമില്ലാതെ കിടക്കുകയായിരുന്നു. ആ പിതാവിന്റെ ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുകയും ആത്മാവിന്റെ ശാന്തി ലഭിക്കാൻ കോടതിയാകണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതോടൊപ്പം ക്യാൻസർ രോഗം ബാധിച്ച് സുഖം പ്രാപിച്ചു വരുന്ന രാജീവ് ദൈവസന്നിധിയിൽ ഓർക്കാം. അതുപോലെ അനിയനെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. സെന്റ് തോമസ് പള്ളിയിലെ ഡാനിയൽ എന്ന് പറയുന്ന മകനെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ രൂപേനെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ കൃഷ്ണവറച്ചന്റെ അമ്മ മദർലോയെ മണിമൊളി എന്ന് പറയുന്ന ആന്റിക്ക് ചികിത്സയിലാണ്. ആ പ്രിയപ്പെട്ട മാതാവിനെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം.
ലീലാമ സെന്റ് തോമസ്,
അതുപോലെ ഹ്യൂസ്റ്റണിലുള്ള ലീലാമേ സന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇവരെയൊക്കെ ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കാം.
സർവാധിപതി സർവശക്തനുമായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ബുധനാഴ്ച മധ്യാഹ്നത്തിനായി നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവമേ അത്ഭുതകരമായിട്ട് ഞങ്ങളെ വഴി നടത്തിയതുപോലെ തുടർന്ന് ഉടനെ ഞങ്ങളെ കരുതുകയും കാക്കുകയും വഴി നടത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മധ്യാഹ്ന സമയത്ത് കർത്താവേ, നിന്റെ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് അല്പസമയം തിരുവനന്തപുരത്തെ ധ്യാനിക്കുവാനും ദൈവമേ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ തുറക്കുവാനും ഒരവസരം തന്നതിനെ ഓർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ കേട്ടല്ലോ ദൈവവചനത്തിൽ നിന്നും നിനവേ നഗരത്തിൽ ഉണ്ടായതായ വലിയ അനുഭവം കർത്താവെ നീ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിനക്കെതിരായിട്ടുള്ള എല്ലാ തിന്മകളെയും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി ഞങ്ങളുടെ ആത്മശരീര മനസ്സുകൾക്ക് സ്വസ്ഥതയും സമാധാനം നൽകി ഞങ്ങളെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നത്തെ ദിവസം പ്രത്യേകമായിട്ടും രോഗികളായി പ്രത്യേകമായി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഇവിടെ പേര് പറയപ്പെട്ട എല്ലാവരെയും കർത്താവെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്നാൽ അസാധ്യമായത് ഒന്നുമില്ലെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ. നിന്നെ തൊട്ടവരും നീ തൊട്ടവരും സൗഖ്യമായെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ. നിന്റെ സന്നിധിയിലേക്ക് വന്നവരോട് മനസ്സലിഞ്ഞ് അവിടുന്ന് അനുഗ്രഹിച്ച് അവരെ അവരുടെ രോഗബന്ധനങ്ങളെ അഴിച്ചവനായ കർത്താവ്, ഇന്നിവിടെ പറയപ്പെട്ട എല്ലാ മക്കളുടെയും രോഗബന്ധനങ്ങളെ അവിടുന്ന് അഴിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിപൂർണമായ സൗഖ്യം പ്രാപിച്ച് നിന്റെ സന്നിധിയിലേക്ക് നോക്കി നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവെ ജീവിപ്പാൻ തക്കവണ്ണം നിന്റെ മക്കളെ ഓരോരുത്തരെയും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായി മാനസികമായും തകർന്ന് പലവിധമായ പ്രയാസങ്ങളിൽ ഇരിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവെ, ഓപ്പറേഷന് വിധിക്കപ്പെട്ട ഓപ്പറേഷൻ കഴിഞ്ഞും ഒക്കെയുള്ള എല്ലാ മക്കളെയും ഈ സമയത്ത് തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ സൗഖ്യമാക്കുന്ന കരം തൊട്ട് നിന്റെ മക്കളോട് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ രോഗക്കിടക്കുകളെ വിട്ട് എഴുന്നേൽപ്പാൻ തക്കവണ്ണം അവിടുന്ന് നീ അവിടുന്ന് കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവെ, രോഗികളായിരിക്കുന്ന എല്ലാ മക്കളെയും നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. അവിടുന്ന് ആവശ്യമായ സൗഖ്യവും സമാധാനം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിലേക്ക് നോക്കുമ്പോൾ കർത്താവെ, അനേകർ ആശുപത്രികളിലും ഭവനങ്ങളിലുമായി രോഗത്തോട് മല്ലടിച്ചുകൊണ്ട് കഴിയുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ. നീ അവരോട് മനസ്സലിയണമേ, അവർക്ക് ആവശ്യമുള്ള സൗഖ്യവും സമാധാനം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകം അന്ധകാരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണല്ലോ കർത്താവെ, അവിടുന്ന് സമാധാനവും സന്തോഷവും തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ നിലവേ നഗരം മുഴുവനും കർത്താവെ അന്ധകാരമയമായിരുന്നുവെങ്കിലും നിന്റെ ശബ്ദം അവിടെ ഉയർന്നപ്പോൾ, നിന്റെ വചനം അവിടെ കേട്ടപ്പോൾ ആ പ്രദേശത്തെ അന്ധകാരം നീങ്ങി പ്രകാശം കൊണ്ട് നിറഞ്ഞ് സന്തോഷത്തിലും സമാധാനത്തിലും ആ പട്ടണം കടന്നു വരുവാനിടയായതുപോലെ കർത്താവെ, ഈ ലോകം മുഴുവനും ഉള്ള അന്ധകാരത്തെ നീ നീക്കി നന്മയും കൃപയും ആകുന്ന പ്രകാശത്തെ ഈ ഭൂമിയിലേക്ക് നീ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തിന്മകളുടെ സൈന്യങ്ങളെയും സാത്താനെ സൈന്യങ്ങളെയും കർത്താവെ ഫറവോനെയും ചെങ്കടൽ താഴ്ത്തിയതുപോലെ ഈ ലോകത്തെ എല്ലാ തിന്മകളെയും അവിടുന്ന് നീക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ സന്നിധിയിലിരുന്ന് തിരുവചനം ശ്രദ്ധിച്ച എല്ലാ മക്കളെയും പേരുപേരായി തിരുസന്നിധിയിൽ ഈ സമയം സമർപ്പിക്കുന്നു. ഏതേത് ആവശ്യങ്ങളുമായി ഇന്നത്തെ പകൽക്കാലം കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വന്നു അതൊക്കെ സാധ്യതമായി സന്തോഷത്തോടുകൂടെ ജീവിപ്പാൻ എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ ഭദ്രാസനത്തെ മുഴുവനായും തിരുസന്നിധി സമർപ്പിക്കുന്നു കർത്താവേ. ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളെ അവിടുന്ന് വാഴ്ത്തണമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൊതുവായ കർത്താവേ, ഈ ഭദ്രാസന കേന്ദ്രത്തിൽ പണിയുവാൻ ആഗ്രഹിക്കുന്ന ദേവാലയത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി കരങ്ങൾ ഉയർത്തുന്ന ദൈവമേ മക്കളെ ഓരോരുത്തരെയും അവിടുന്ന് നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലമായി തീരുവാൻ അവിടെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനുവേണ്ടി പരിശ്രമിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് അഭിനന്ദ തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ നിന്റെ കൃപയിൽ നിറഞ്ഞ് ജീവിപ്പാനും പ്രവർത്തിപ്പാനും സഹായിക്കണമേ. ഉയരത്തിൽ നിന്ന് ആവശ്യമായിരിക്കുന്ന ശക്തി നൽകി അവിടുന്ന് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരികെ വന്ന് ഭദ്രാസന കാര്യങ്ങൾ ഏർപ്പെടുന്നവരെയും അവിടുന്ന് കരുണയോടെ കാത്തു സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നേതൃത്വം കൊടുക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും എല്ലാ ആത്മായ പ്രതിനിധികളെയും എല്ലാ പ്രിയ മക്കളെയും ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഇടവുകളിൽ പ്രവർത്തിക്കുന്ന മദ്രാസിൽ പ്രവർത്തിക്കുന്ന എല്ലാ അധ്യാത്മിക സംഘടനകളെയും പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും അവിടുന്ന് വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവുകളെ ഓരോന്നെയും അനുഗ്രഹിക്കണം കർത്താവേ. അതിലായിരിക്കുന്ന എല്ലാ അംഗങ്ങളെയും അവിടുന്ന് കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ സഭയെ ആഗമാനത്തിന് സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു കർത്താവേ. ഈ മൂന്ന് നോമ്പ് കഴിഞ്ഞ് കർത്താവേ എല്ലാ ശ്രേഷ്ഠരായ വൈദിക ശ്രേഷ്ഠരെയും ഓർക്കുന്ന ഞായറാഴ്ചയാണല്ലോ കടന്നു വരുന്നത്. കർത്താവേ, ഞങ്ങളെ വഴി നടത്തിയ, ഞങ്ങളെ മാമോദീസ മുക്കിയ, ഞങ്ങളെ വിവാഹം കഴിപ്പിച്ച കർത്താവേ, ഞങ്ങളുടെ ആത്മീയ കാര്യങ്ങളൊക്കെ നിവർത്തിച്ചെന്ന എല്ലാ കടന്നുപോയ എല്ലാ വൈദിക ശ്രേഷ്ഠരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ കുറവുകളെയും കുറ്റങ്ങളെയും പാപങ്ങളെയും കർത്താവേ ഞങ്ങളോട് ക്ഷമിച്ച് ഞങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിച്ച് അവിടുന്ന് ഓരോ ദിവസവും ഞങ്ങളെ അത്ഭുതകരമായിട്ട് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ സമയം യാത്രയിലായിരിക്കുന്ന എല്ലാ മക്കളെയും തിരുസന്നിധി സമർപ്പിക്കും കർത്താവേ. അവിടുന്ന് ഓരോ മക്കളെ അനുഗ്രഹിക്കണമേ. ഈ പ്രവർത്തനങ്ങളെ, പ്രത്യേകിച്ച് ഈ ഞങ്ങളുടെ ഈ പ്രാർത്ഥനായജ്ഞത്തെ അവിടുന്ന് വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. അനേകർക്ക് ആത്മീയ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കി രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മകളാൻ നിറയ്ക്കണമേ. നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. നിന്റെ സന്നിധിയിലേക്ക് അടിയങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സമസ്ത കാര്യങ്ങൾ അവിടുത്തെ സന്നിധി സമർപ്പിക്കുന്നു. കൃപയുണ്ടായി അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ.
ആമേൻ.
ചിതാവാരിയത്തിന് സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുറാട് സംബന്ധവും നാം ഏവരുടെ മേലും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും പ്രത്യേകിച്ച് ഇന്ന് കേട്ട വചനത്തിന്മേലും വചനം സംസാരിച്ച് കൊടുത്ത കർത്തദാസിന്റെ മേലും ഇത് ശ്രവിച്ച എല്ലാ പ്രിയമക്കളുടെ മേലും രോഗികളായിരിക്കുന്ന എല്ലാവരുടെ മേലും ഇപ്പോഴും എല്ലായ്പ്പോഴും നന്നേക്കുണ്ടായിക്കുമാറാകട്ടെ.
ആമേൻ. എല്ലാവരുടെ നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് എല്ലാ വൈദികരോടും ഉള്ള നന്ദി അറിയിക്കുന്നു. ഫിലിപ്പോസുകൻ, സന്തോഷച്ചൻ, വിവിധ സ്ഥലങ്ങളിരുന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും പ്രത്യേകിച്ച് ധന്യമാർദ്ദ ചിന്ത പകർന്നു വന്ന പ്രിയപ്പെട്ട ഹാമച്ചനോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കും. തുടർന്നും അച്ഛന്റെ സാന്നിധ്യം യേശുശ്രൂഷയിൽ ഉണ്ടാകണമെന്നുള്ള വിനയത്തോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിരുന്നുകൊണ്ട് യേശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും വീണ്ടും ഓർക്കുകയും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഈ നോമ്പിൻ്റെതായ എല്ലാ കൃപകളും ലഭിക്കാൻ തക്കോടെയാകണമെന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്നെ റെക്കോർഡ് ചെയ്യുന്ന മനോജ്, ബൈബിൾ വായിച്ച ജോളിയൻ ദൈവസന്നിധിയിൽ ഓർക്കുന്നു. അധികമായി ഇതുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാവരെയും ഓർക്കുന്നു ദൈവം അനുഗ്രഹിക്കുന്നു.